നമ്മൾ പഠിച്ചു പത്ത് ഇസ്ലാം കാര്യങ്ങളുണ്ട്, അഞ്ചല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ പ്രാധാന്യവും കൂടുതൽ പ്രതിഫലവുമുള്ള കാര്യം ജിഹാദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതലായിട്ട് സാധിച്ചു ഏറ്റവും പ്രാധാന്യമുള്ളത് ഇസ്ലാം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ജിഹാദ്. ജിഹാദിൽപ്പെട്ട ഒരു ഭാഗമാണ് സക്കാത്ത്. അപ്പോൾ സക്കാത്തിൻ്റെ ഇനത്തിൽ വിതരണം ചെയ്യുന്ന വകുപ്പുകളൊക്കെ നോക്കിയാൽ അതിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് ജിഹാദാണെന്ന് അർത്ഥം. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും അതിൻ്റെ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ അനുസരിച്ച് ചിലതൊക്കെ മാറിക്കൊണ്ടിരിക്കും. കരാറു പാലനം എല്ലാ നിരക്കും ജിഹാദിനോടൊപ്പമുള്ളതാണെന്നോ നമസ്കാരത്തേക്കാൾ നോമ്പിനേക്കാൾ അതുപോലെയുള്ള സക്കാത്തിനേക്കാളൊക്കെ വളരെ ഗുരുതരമാണെന്നോ എപ്പോഴും പറയാൻ പറ്റില്ല. കാരണം കരാർ എന്ന് പറഞ്ഞാൽ പല ജാതി കരാറും ഒരാളുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള കരാർ ലംഘനം അതിൽ വരും. കരാർ ചെയ്താൽ ആ കരാർ പാലിച്ചില്ലെങ്കിൽ ആ കരാറിൽ ബന്ധപ്പെട്ട കക്ഷിയുടെ ജീവനായിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അയാളുടെ വീടും പുറമും നഷ്ടപ്പെട്ടില്ല, അതല്ലെങ്കിൽ വലിയൊരു വ്യവസായം ഒരു ബിസിനസ് അത് ആകെ തകരാൻ അതിടയായേക്കും. ഇത്തരത്തിലുള്ള കരാറിൽ ലംഘനങ്ങൾ കരാറിന്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ കരാർ എല്ലാം ഒരുപോലെ അല്ല. അയാളോട് കരാർ ചെയ്ത് നമ്മൾ അത് ബിസിനസ്സിലേക്ക് പലരോടും സഹായമായിട്ട് ആവശ്യപ്പെടണം. അപ്പൊ കരാർ ആവശ്യപ്പെട്ട് ഒരു 16 സുഹൃത്തുക്കളും അത് 10 സുഹൃത്തുക്കളോട് പറഞ്ഞു ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ചെയ്യാമെന്നുള്ള നിനക്ക് 10 ആളും എട്ടും വിചാരിക്കാം. വിചാരിച്ച മാതിരി നടന്നില്ലെങ്കിൽ അതിവര് വമ്പുറ്റായിട്ട് നിങ്ങൾ കേൾക്കാൻ പാടില്ല. അവർ സഹായം ചെയ്യാന്ന് പറഞ്ഞതാണ്. അത് സാധിച്ചില്ലെങ്കിൽ അതിന്റെ വിലയാണ് തട്ടിക്കരാൻ പാടില്ല. പിന്നെ വഞ്ചിച്ചതാണെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ അത് വേറെ പറയും. നേരെ മറിച്ച് സൗജന്യമായിട്ട് എന്നെ നോക്കി ചെയ്യാന്ന് പറഞ്ഞു സംഗതി വശാല ഒത്തുകൂടിയില്ല ആത്മാർത്ഥം ഉണ്ടേനും. എന്നാൽ ഒരിക്കലും അയാൾ കുറ്റക്കാരനല്ലാന്ന് മാത്രമല്ല ആദ്യമായിട്ട് ആത്മാർത്ഥതയോടുകൂടി ഒരു സുഹൃത്തിനെ സഹായിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത് തന്നെ ഒരു പുണ്യകർമ്മ. അപ്പം മാനസികമായിട്ട് ഒരു ആത്മധൈര്യം കൊടുത്തിട്ട് അത് തന്നെ വലിയൊരു പുണ്യകർമ്മമായിട്ട് കണക്കാക്കണം. പിന്നെ മനഃപൂർവ്വം വഞ്ചിച്ചതാണെങ്കിൽ അത് വരക്കാം. അത് സാഹചര്യങ്ങളെ കൊണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മനോഭാവന ഏതായാലും അറിയാം. ഏതായാലും മനഃപൂർവ്വം അല്ലാതെ ഒരു വാഗ്ദത്തോടെ ലംഘിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ അതിന് കുറ്റക്കാരണം നേരെ മറിച്ച് അതിന്റെ കാര്യഗൗരവമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്റെ വീട് ജപ്തി ചെയ്യാൻ പോവാ, അല്ലെങ്കിൽ എന്റെ കച്ചവട സ്ഥാപനം അത് ജപ്തി ചെയ്യാൻ പോവാ. അതിനിപ്പോ നാളേക്ക് അല്ലെങ്കിൽ മറ്റന്നാളേക്ക് നിർബന്ധമായിട്ട് ഒരു 5000 രൂപ അല്ലെങ്കിൽ വലിയ തുക എന്താവട്ടെ നിർബന്ധമായിട്ട് വേണം. അത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ, എനിക്ക് വേറെ വഴി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കാര്യഗൗരവങ്ങൾ മുഴുവൻ പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ ശേഷം അതൊന്നും ശരിയാക്കി കൊള്ളാം എന്ന് തീരെ ഉത്തരവാദിത്ത ബോധമില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മഹാ അപകടം. അതിൽ കമ്പാട്ട് ഉപകാരം ചെയ്തോളാം നല്ല പറഞ്ഞത്. അത്രത്തോളം നമുക്കൊരു ധൈര്യം ഇല്ലെങ്കിൽ അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ പാടില്ല. ആദ്യം തന്നെ കാര്യം തുറന്നു വരണം, സാധിക്കുന്നു തുറന്നു നോക്കാം. പക്ഷേ മറ്റുള്ള അന്വേഷണങ്ങൾ നിർത്തിവെക്കേണ്ട, കൈ നോക്കാൻ ശ്രമിക്കണം. കഴിയുമെങ്കിൽ ഞാൻ ആ കാര്യം നിറവേറ്റാം എന്ന് പറഞ്ഞാൽ അത്രയല്ലേ പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. ഇത് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു, വേണ്ടത്ര ഉറപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗത്തൊക്കെ ചെയ്തു, അത് മാത്രം ലാക്കാക്കിയിട്ട് പോയി കിടന്നുറങ്ങുന്ന കക്ഷി വിദ്യാഭ്യാസം തന്നെയൊന്നും അത് ശരിയായിട്ടോ, അത് ശരിയല്ല. ഇത് ഒറ്റ വാക്യം പറഞ്ഞ് കടിതപ്പാൻ പറ്റിയ വിഷയല്ല. ഇന്നൽ ഔഖൂബിൽ അഹിദി ഇന്നൽ അഹിദ കാന മസ്ഹൂല. നിങ്ങൾ കരാറ് പാലിക്കണം. കരാറിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു ഏത് നിരക്കാണ് ആ കരാറുണ്ടായത്, അതിന്റെ ഗൗരവം എന്തായിരുന്നു, അതിനാണുണ്ടായിത്തീരുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ കരാർ ചെയ്തത് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരോടും ചോദ്യം ചെയ്യപ്പെടും. കരാർ ചെയ്തിട്ടില്ലെങ്കിൽ അബദ്ധമൊന്നുമില്ല, ഇത് വേറെ കാര്യം. പക്ഷെ ചെയ്യേണ്ട ആള് ചെയ്യാതിരിക്കുന്നതും തെറ്റാണ്, അത് വേറെ ഒന്നും. കരാർ ചെയ്യേണ്ട ആള് ചെയ്യാതിരിക്കുന്നതും തെറ്റാണ്. ഒരു സാധു ആവശ്യമായിട്ടല്ലേ ആസ്പത്രി പോകേണ്ട ഒരാള് പല ആൾക്കാരോടും പറഞ്ഞു, നാട്ടിന്മാരായ പലരും നമ്മുടെ ഇടയിലുള്ള ലോകത്തിൻ്റെ കുടുംബങ്ങളിലും ആരോടും പറഞ്ഞു, ഒരാളും ഒരു കരാറ് വെച്ചില്ല. ആ ആളുടെ കാര്യത്തിൽ ആളെ ചികിത്സക്ക് വേണ്ടിയിട്ടോ മറ്റ് കഷ്ടപ്പാടിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെയ്യാൻ ഒരാളും ഒരു വാക്ക് കൊടുക്കാണ്ടായില്ലെങ്കിൽ അതിന് അർഹരായ ആൾക്കാരും മുഴുവൻ കുറ്റക്കാരാണ്, സംശയമൊന്നുമില്ല. കുടുംബബന്ധം മാനിക്കുക, ആ രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കുക, അതുപോലെ ആദർശബന്ധം അതൊക്കെ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾക്ക് ഉള്ള അനുഭവപ്പെടാം. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ ഈ പ്രസ്ഥാനം ഇത് ഒരു ശരിയായ പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. നമുക്കറിയാം, എന്നെ സംബന്ധിച്ച് ധാരാളം അറിയാം. കാരണം ഇപ്പോൾ 19 കൊല്ലമായി ഇവിടെയുള്ള അഭ്യസ്തവിദ്യരായ ആൾക്കാരെ ധാരാളം സമീപിക്കാൻ തുടങ്ങിയിട്ട് 19 വർഷം. ഇതിൽ ഇത് സത്യമാണെന്നും ഇതിവിടെ ശരിക്കും പ്രചരിക്കേണ്ടതാണെന്നും സമുദായത്തിന് ഉപകാരമുള്ള ആദർശങ്ങളും ആശയങ്ങളാണ് ഖുർആനിൽ നിന്ന് പുറത്തുവന്നതൊക്കെ ഇവരുടെ ബോധ്യമുള്ള അഭ്യസ്തവിദ്യരായ ധനാഢ്യരായ കോടീശ്വരന്മാരായ ധാരാളം ആൾക്കാരെ എനിക്ക് കേരളത്തിൽ വെച്ചു. എന്നാൽ അവരുടെ ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ 99% അല്ലെങ്കിൽ 1999 പറയാം, ഒരൊറ്റ പൈസ ഒരു റുപ്യ അത് സത്യമാണ്, അതുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തിൽ നടക്കട്ടെ എന്ന് നിനക്ക് ചെലവ് ചെയ്യാത്തവരാണ് 99.5%. എന്താ അതിന് കാരണം? അതിന് കാരണം പൈസ ചെലവാക്കുമ്പോൾ പല ആൾക്കാർക്ക് എന്ത് വേണമെന്ന്? പേരും പെരുമയും. പല ആൾക്കാരുടെ സ്വഭാവം പേരിനും പെരുമക്കും വേണ്ടിയിട്ട് പൈസ ചെലവാക്കാൻ ധാരാളം നാട്ടിന്മാർ നമ്മള് നാട്ടിലുണ്ട്. നമുക്ക് പലരെയും അറിയാം, എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടും, അല്ലെങ്കിൽ പദവി കിട്ടും, അല്ലെങ്കിൽ പല ആൾക്കാരും നമ്മളെ പൂജിക്കാനുണ്ടാവും, ബഹുമാനിക്കാനുണ്ടാവും. അങ്ങനെയൊക്കെ കാണുന്നിടത്ത് ലക്ഷങ്ങൾ തന്നെ വലിച്ചെറിയാനുള്ള ആൾക്കാര് തീരെ ഒരു നേരം നിക്കരിക്കാത്തവർ, ഒരിടത്തും നോമ്പ് നോക്കാത്തവരായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാം. ലക്ഷങ്ങൾ തന്നെ ചെലവാക്കും. ഒറ്റക്കൊരു പള്ളി അല്ലെങ്കിൽ രണ്ട് പള്ളി ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒറ്റക്ക് അതോ 10-15 ലക്ഷം രൂപയൊക്കെ ചെലവിടുന്നതാണ്. എന്തിനാണത്? മരണം വരെ ഒരൊറ്റ നിസ്കരിക്കാതെ ഈ പള്ളിയിൽ കൂടി സ്വർഗത്തിൽ പോകാന്നുള്ള വിശ്വാസത്തിലൊക്കെ കൊടുക്കുന്നത്. മരണം വരെ നിസ്കാരം ആയിരിക്കണ്ടാവൂല, പക്ഷെ പള്ളി എടുപ്പിച്ചാൽ ആ പള്ളിയിൽ കൂടി സ്വർഗത്തിൽ പോകാന്നുള്ള ഈ കള്ളക്കഥ കേട്ട് വിശ്വസിച്ചിട്ട് അത് എത്ര കാലം? 1000 കൊല്ലമായിട്ട് ആ പാരമ്പര്യത്തിൽ വിശ്വസിച്ചു പോകുന്ന ആളാകുമ്പോ പള്ളിക്ക് വേണ്ടി 1-2 ലക്ഷം വലിച്ചെറിയാൻ ഒരു മടിയില്ലാത്ത ധനാഠ്യന്മാരെ കോടീശ്വരന്മാരെ നമ്മളെ കൂട്ടത്തിൽ കാണാനാണ്. അതേ അവസരത്തിൽ ഖുർആനിന്റെ സത്യം അതൊന്ന് പ്രചരിപ്പിക്കാൻ, അത് വളരെ കടുകട്ടിയായിട്ടുള്ള സത്യമാണ്, എല്ലാവർക്കും ബോധ്യമാണ്, ലോകം മുഴുവൻ അംഗീകരിക്കും. ഖുറാഫികളും മുസ്ലിങ്ങളും മുഴുവൻ അംഗീകരിക്കുന്ന, ഷിയാക്കളും സുന്നികളും ഒക്കെ സമ്മതിക്കുന്ന മനസാക്ഷി അതിന് സത്യത്തിൽ ചെയ്യുന്ന അത്രയും വലിയ സത്യം. ഏതാണ്? പൗത്രന്മാരുടെ അവകാശം. ഇതിൽ പലർക്കും തർക്കമില്ല, അത് കൊടുക്കേണ്ടതാണെന്ന് ഈ 20-ാം നൂറ്റാണ്ടിൽ കുറ്റുള്ളവരൊക്കെ സമ്മതിക്കും. മക്കൾ മരിച്ചതിന്റെ പേരിൽ മക്കൾക്ക് അവകാശം കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളത് തെറ്റാണ്. അത് അള്ളാഹ് പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം ചെയ്യണം. അത്രയും വലിയ വിഷയമാണത്. അള്ളാഹ് പറഞ്ഞെന്നാ പ്രതിവരെ വിചാരിച്ചിരുന്നു, അതും പറഞ്ഞില്ല, റസൂലും പറഞ്ഞില്ല. സംഗതി കള്ളത്തരാണ്. അബൂജാഹിലിന്റെ ആ മതം ഹാവിയാണ്ട് കടത്തി കൂട്ടിയതാണ്. അയാളെ വാപ്പാൻ കൂട്ടിയുള്ള മതമാണ്, അനാഥകൾക്കൊന്നും കൊടുക്കാതിരിക്കാണത്. അതങ്ങനെ ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടിയതാണ്. അത് എന്തായിരുന്നാലും ശരിയല്ല, അനീതിയാണ്, അനാഥകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരമായ ഒരു നടപടിയാണ്. ശരീഅത്ത് നിയമത്തിൽ ഇത്രയും അനീതി നിറഞ്ഞ ഒരു നിയമം വേറെ ഇല്ല. ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന ബുദ്ധിയുള്ളവർക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ത്യാഗം സഹിക്കണം, അത് നമുക്ക് കേസ് കൊടുക്കേണ്ടതുണ്ട്, അതിന് കുറച്ച് ചെലവുകളുണ്ട് എന്ന് പറഞ്ഞാൽ സഹകരിക്കണ്ടോ? എന്താ കാരണം? അതിന് അതൊക്കെ വിജയിച്ച് വന്ന് വലിയൊരു പേര് കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. പക്ഷെ വിജയിക്കോ ഇല്ലേ എന്നുള്ള സംശയം. എന്റെ പള്ളി പണിക്ക് 1 ലക്ഷം രൂപ കൊടുത്താൽ അതോട് വെച്ചു അപ്പത്തിന് വെച്ചു അത് പതിനായിരങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ പത്രത്തിൽ പേരായി വിജയിച്ചതിന്റെ പേരെ. ഇത് 1-2 കൊല്ലം അധ്വാനിച്ചിട്ട് വേണം പേര് കിട്ടോ ഇല്ലേ എന്നുള്ളത് പരീക്ഷിക്കാം. ചിലപ്പോ ഉണ്ടായിന്ന് വരാം, വിജയിച്ചെന്ന് പറയാം, വിജയിക്കുമ്പോൾ സംശയമൊന്നുമില്ല. സുപ്രീം കോടതി ജഡ്ജിമാർ വരെ പറയുന്നു വിജയിക്കുന്നുള്ള കാര്യം. അവർ പറയുന്നു ആരെങ്കിലും ഈ വിഷയമായിട്ട് വരണ്ടേ, നിലയിൽ ഞങ്ങൾക്കിനെ പറ്റി വിധി പറയാൻ വയ്ക്കുള്ളൂ. ഇത് വിധിക്കേണ്ട വിഷയമാണ്, അതിന് ശരിക്കുള്ള തെളിവുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ ജഡ്ജിമാർക്ക് വിധിക്കല്ല, നിവൃത്തില്ല, അതാണ് എന്റെ സ്ഥിതി എന്ന് അവിടെ ഇരുന്ന് വിധിച്ചിരുന്ന ആൾ പറഞ്ഞ അനുഭവം നമ്മൾക്ക് നേരിട്ട് പറഞ്ഞു. എന്നാൽ അതിനു വേണ്ടിയിട്ട് ത്യാഗത്തിന് ഒരുങ്ങണമെന്ന് പറഞ്ഞാൽ എല്ലാ ചെയ്തോണ്ട് എത്തിച്ചാൽ അവസാനം ആ റിസൾട്ടുകൊണ്ട് വിധിയോട് വരാൻ നേരത്ത് ഞാൻ പറഞ്ഞിട്ട് പറയുന്നത് കണ്ടായിരുന്നു. അതുവരെ അതിന് അധ്വാനിക്കാൻ ആൾ കിട്ടിയെന്നില്ല. ഇതിപ്പോ ഉദാഹരണം പറയാം, ഇങ്ങനെ പല കാര്യങ്ങൾ ഇതേപോലെ നമ്മൾക്ക് അനുഭവമാണ്. അപ്പൊ ജിഹാദ് ചെയ്യാൻ പൈസ ചെലവാക്കിയിട്ട് കാര്യങ്ങൾ പ്രസ്ഥാനത്തിന് വിജയമുണ്ടാക്കി തീർക്കാൻ, അതിന് സമുദായത്തിന് അത് സമുദായത്തിന് ഉപകാരപ്പെടുത്തുന്ന രൂപത്തിൽ ആക്കി തീർക്കുക എന്നൊക്കെ പറഞ്ഞാൽ പൈസന്റെ ത്യാഗം, കുറച്ച് ശരീരത്തിന്റെ ത്യാഗം, അതിന് മുമ്പേ പറയാറുണ്ട്, ശാരീരിക ത്യാഗം, വായോണ്ടുള്ള ത്യാഗം, അതിനു പോലും വേണ്ടിയുള്ള ആൾക്കാരാണ് നമ്മളിൽ പല ആൾക്കാരും എന്ന് നമ്മൾ പറയാറുണ്ട്. വായോണ്ടുള്ള ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വിഷയത്തെ സംബന്ധിച്ച്? ആ അത് മറ്റേ ഉപകാരത്തിനല്ലേ, അല്ലെ ഇന്ന ആളുടെ അയലെന്താ പൊന്ന് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ മുമ്പേ നമ്മൾ പറയാറുണ്ട് അവിടെ പിടിച്ചു നിർത്തും. അയലെന്താ പൊന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ അയാൾ പറഞ്ഞ തെറ്റ്, അല്ലെ ഞങ്ങൾ പറഞ്ഞ തെറ്റ്, അല്ലെ ഞങ്ങളെ കുറാസനത്തിന് എന്താ ഇപ്പൊ അവരുള്ളതെന്ന് പറയൂ, ഒന്ന് പറയൂ, ഒന്ന് പറയൂ, ആ രണ്ടെണ്ണം പറയണ്ട, ഒന്ന് പറഞ്ഞു എന്ന് പറയാൻ നാവ് മടക്കി നിർത്താൻ ഒഴിവില്ലാത്ത മുജാഹിദീങ്ങളും നമ്മൾ കൂടുതലുണ്ടായിരിക്കാം. അത് ജിഹാദൊന്നുമില്ല. അതാണല്ലേ എന്താ പറയാനുള്ളത് എന്ന് പറയാൻ, എന്താ പറയാനുള്ളത് പറയാ, അയാൾ അയാൾ മലവിസർജനം ചെയ്താൽ കഴികൾ നിർബന്ധമാണ് അല്ലെങ്കിൽ ഒതു കൊടുക്കണ്ട എന്നാണ് അയാളുടെ വാദം. നിങ്ങൾ പറഞ്ഞത് മലവിസർജനം ചെയ്താൽ കഴുകണ്ട, കയ്യും കാലം കഴികൾ നിർബന്ധമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ആര് പറഞ്ഞാൽ ശരി, ആര് പറഞ്ഞാൽ ശരിയെന്ന് പറയും. അയാൾ പറഞ്ഞ അതിൽ പോയി ഇരട്ടെ എന്ന് പറഞ്ഞാൽ പറയല്ലോ. അയാൾ പറഞ്ഞ നമ്മളെ പറ്റി പറയാം. അയാൾ പറഞ്ഞ എന്താണ് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്, ഇസ്ലാം കാര്യം പത്ത് എന്ന് പറഞ്ഞു കരം വെട്ടിച്ചിരിക്കുന്നത് അങ്ങനെയുണ്ടെന്നൊക്കെ പറയുമ്പോ നമ്മളെ പറ്റി പറയുമ്പോ എന്താണെന്ന് പറയാനുള്ളത്. അല്ല ഒന്ന് പറയാ, എന്താന്ന് പറയാനുള്ളത് വേഗം മോദിച്ചു പോലല്ല. ഒന്ന് പറയാ വിഷയത്തിൽ അത് നാവിന്റെ ചെലവുള്ളൂ, പൈസ ചെലവില്ല. പക്ഷെ തിരിഞ്ഞു നിന്ന് ചോദിക്കാൻ കുറച്ചൊക്കെ വിഷയം പഠിക്കണം, പഠിച്ചവരോടൊപ്പം അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കണം. ഒന്നുമില്ലെങ്കിൽ ഇപ്പോ ആദർശവാദികളായിട്ടാണെന്നുള്ള കാര്യമില്ലല്ലോ. വിഷയങ്ങൾ ഓരോന്ന് കേട്ടാൽ അതിന് മറുപടി പറയാൻ പഠിക്കുന്നത് നമ്മൾ വിചാരിക്കാതെ നമ്മൾ വലിയ ആയുധപദ ഇങ്ങോട്ട് വിമർശിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ നമ്മൾ പഠിക്കണം, വിചാരിക്കാൻ പറ്റില്ല. ആരോടൊപ്പം നമ്മള് ഈ ജിഹാദ് ചെയ്യണം നോക്കണം. ഇവിടെ 90 കോടിയോടാണ് 90 ആള് എന്ന് പറയല്ല, 90 കോടിയോടെ നമ്മൾക്ക് ജിഹാദ്. 90 ആള് ഇപ്പൊ ഇവിടെ ഇല്ല, 5, 10, 15, 25 ആള് ഈ 90 കോടിയോടാ ജിഹാദ് ചെയ്യുന്നത്. പക്ഷെ എന്താ നമ്മൾക്കുള്ള ബലം? ഖുർആൻ നമ്മളെ കയ്യിലുണ്ട്, അവരുടെ കയ്യിൽ ഖുർആൻ. അവർക്ക് സുന്നത്തിൽ മാത്രം ഖുർആൻ ഇല്ല, നമ്മളുടെ അടുത്ത് ഖുർആൻ ഉണ്ട്. ഇതാ വ്യത്യാസം. അപ്പൊ 90 കോടി അല്ലെങ്കിൽ 900 കോടി ഉണ്ടായിരുന്നെ നമുക്ക് പഠിക്കാനില്ല. കാരണം ഖുർആൻ അള്ളാന്റെ ഖുർആൻ നമ്മളിവിടെ കയ്യിൽ വെച്ചിട്ട് അതുകൊണ്ടാ പറയണത്. അതുകൊണ്ട് പറ്റണം, ജാഹിദ് ബിഹി ജിഹാദ് കിട്ടിയാണ്. ഖുർആൻ കൊണ്ട് ഉഗ്രമായ പോരാട്ടം ഞാൻ നടത്തണം എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്ക് രണ്ടാൾക്കുള്ള പണിയാണ്. അതിനുള്ള അഞ്ചാൾ കൊടുത്തിട്ട് അങ്ങനെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അത് ഇതൊക്കെ ചെയ്തോട്ടെ. നമ്മൾക്കൊക്കെ എന്താ അതാണ് അത് കേൾക്കുക, അന്തസ്സായിട്ട് നടക്കുക. ഇതല്ല ജിഹാദ്. ആദായണ്ടത് കേൾക്കാനും അന്തസ്സായിട്ട് നടക്കാനും മാത്രമല്ല, ഈ ആദായണ്ടത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, ആര് പറഞ്ഞു? ആ ജാതയിലേക്കും തിജിനിമിൻ ഹറഞ്ഞ് മതത്തിൽ യാതൊരു വിഷമവും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്ന് എല്ലാ മൈതേക്കന്മാരും എല്ലാ മതപേരും നമ്മളും ഒക്കെ പറഞ്ഞു. ഒരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അവര് പറയുന്ന മത അനുഷ്ഠാനങ്ങളാണ് എടുക്കാൻ തുടങ്ങിയാൽ വിഷമല്ലാതെ ഒന്നുമില്ല. കുളിക്കുന്ന അവിടെ മതി, പുതുക്കുന്ന അവിടെ മതി, രാത്രി പാതിരായാലും വിഷമം തന്നെ. പാതിരായാലും പണിക്കണം, അപ്പോഴും ചേക്കരിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമത. പാതിരക്കണം, ചേക്കരിക്കണം. ഇങ്ങനെ ഒരു മതം ലോകത്തുണ്ടാവും. ഇങ്ങനെ അടങ്ങാനാക്കണം മത. അപ്പൊ നമ്മൾക്ക് കിട്ടിയത് ഖുർആൻ ഇങ്ങനെ പറഞ്ഞു ചെയ്യും, വളരെ സൗകര്യമുള്ളതാണ്, യാതൊരു വിഷമവുമില്ല. നല്ല ഇങ്ങനെ പറയണത് അത് വെറുതെ ഡിഗ്രി ചെല്ലും, എന്നല്ലാതെ ആ പറഞ്ഞതും ഈ ഉള്ളതും കൂടി യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ നാവ് നോക്കി കുറച്ചൊന്നും നിരക്കേണ്ടതുണ്ട്. എന്തൊക്കെയാ മറ്റേ ബ്രഹാന മറ്റേ ബുദ്ധിരൊക്കെ ഉള്ളതല്ലേ, ബാങ്കും കൂടി തെറ്റാണെന്നല്ലേ പറഞ്ഞത്, അഞ്ചാറ് തെറ്റ്. പിന്നെ അവരോട് എന്താ പറയാ, അതുക്കട്ടെ ബാങ്കിൽ തെറ്റെന്ന് പറഞ്ഞു. എന്താ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തെറ്റ്? ബാങ്കിൽ ആകെ 5 സെന്റൻസേ ഉള്ളൂ, അതിൽ 7 തെറ്റുണ്ടെന്ന് പറഞ്ഞ് ശരി അച്ചടിച്ച് പരച്ചു വിടണം. ആ 7 തെറ്റിൽ ഒന്നെങ്കിലും ശരിയെന്നാക്കി തരാം, പിടിച്ചെടുത്തവിടെ. ഏതാണ് ഈ ബാങ്കിൽ 7 തെറ്റുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് ശരിയാക്കി തരും? ഞങ്ങൾക്കൊന്ന് പഠിക്കണത് ഈ ബാങ്കിനെ വിറ്റി കേൾക്കാൻ പാടില്ല, എനിക്ക് പറയാനും പാടില്ല. അത്ര തെറ്റായിട്ടുള്ളത് ഇസ്ലാമികമായിട്ട് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയാത്ത തെറ്റായിട്ടുണ്ട്. ഇവിടെ 1000 കൊല്ലമായിട്ട് 1300-1400 കൊല്ലമായിട്ട് നിസ്കാരമാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ നാന്ദി എന്നാ വിളിച്ചു പറഞ്ഞത്. 5 നേരം ഇവിടെ ലക്ഷക്കണക്കിലാണ്, കോടിക്കണക്കിന് ആൾക്കാരെ കേൾപ്പിക്കാം. 15 ലക്ഷം മുസ്ലിംമാരെ നിർത്തി. നിസ്കാരമാണ് വിജയത്തിന്റെ അടിസ്ഥാനം അപ്പൊ ഈ വിളിച്ചു പറഞ്ഞത്. ഖുർആനിൽ എവിടെങ്കിലും ഒരു സ്ഥലത്ത് നിസ്കാരം വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടോ? അല്ലാന്ന് തന്നെ ഖുർആൻ തെളിവെന്നില്ലേ? വെറും നിസ്കരിച്ചുകൊണ്ട് വിജയം കിട്ടൂല. നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ചെലവാക്കിയിട്ട് പുണ്യം നേടിയെങ്കിൽ അല്ലാതെ അതൊന്നും ഇല്ലാതെ പുണ്യം നേടാന്ന് വിചാരിക്കണ്ട, സാധ്യല്ല. ലൻ തനാലുൽ ബിർറ എന്ന് പറഞ്ഞ അറബി ഭാഷയിലുള്ള പ്രയോഗം വളരെ ശക്തി. ലൻ തനാൽ, ഒരു കാലത്തും ആ വ്യാമോഹം വെച്ച് പുലർത്തണ്ടാന്നതിലർത്ഥം. ലാ തനാലുൽ ബിർറ എന്നല്ല, ലൻ തനാലുൽ ബിർറ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മോഹമായിട്ട് ഇവിടെ കാലാകാലം ഒരാളും വരണ്ട. അത്ര ശക്തിയായ നിഷേധമാണ്. ആ എന്നിട്ടോ അത് വല്ലതും മനസ്സിലാക്കിയിട്ടാണോ അപ്പൊ ഈ പറയുന്നത്? അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പറയാൻ പാടും. നിസ്കരിച്ചാൽ തന്നെ 63 കൊല്ലം 70 കൊല്ലം ഒരാൾ ജീവിച്ചു നിസ്കരിച്ചു മുമ്പ് അജ്വും ചെയ്യും. ഇത് 3 ചെയ്യും. സ്വർഗത്തിൽ പോകുന്നതിന്റെ കരാറ് ഖുർആനുണ്ടോ? ഈ 100 വയസ്സ് വരെ ജീവിച്ച ഒരാൾ 16 വയസ്സ് മുതൽക്ക് ഒരൊറ്റ വക്തം കലാവാക്കാതെ നിസ്കരിച്ച അവൻ സ്വർഗത്തിൽ പോകുന്നതിലേക്ക് വല്ല കരാറും ഖുർആനുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഉണ്ടെങ്കിൽ കാണിച്ചു തരണം. നോമ്പ് നോറ്റോ സ്വർഗത്തിൽ പോകുന്ന ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹജ്ജ് ചെയ്തോ സ്വർഗത്തിൽ പോകുന്ന ഖുർആൻ പറഞ്ഞിട്ടില്ല, നിസ്കാരം നോമ്പും ഹജ്ജും 3 ചെയ്ത ഖുർആൻ പ്രകാരം സ്വർഗത്തിൽ പോകുന്നതിന് യാതൊരു ഉറപ്പുമില്ല എന്നല്ല നിഷേധിച്ചിരിക്കുന്നത്. നിങ്ങൾ ജിഹാദും സാമ്പത്തികമായിട്ടുള്ള സേവനങ്ങളും അതുപോലെ സാലിഹായ പരോപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലല്ലാതെ ആ നിസ്കാരക്കാരായി നടക്കുന്ന സഹാബികൾക്ക് പോലും മോശമില്ല എന്നാ ഖുർആൻ 28:49 പറഞ്ഞ നമ്പർ ഓർമ്മിച്ചോ? 48:29 പറഞ്ഞ ബുക്കിലൊക്കെ ധാരാളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുറഞ്ചട്ടെ തന്നെ അച്ചടിച്ചു. അപ്പൊ ഇത്തരത്തിൽ അള്ളാഹു പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ കാര്യം നിസ്കാരക്കാർ, സഹാബികളിലുള്ള നിസ്കാരക്കാർ, ഇപ്പോ അവരുടെ നമ്പർ കുറച്ച് കുറവാണ്, ക്വാളിറ്റി അത്ര ഗുണമില്ല നമസ്കാരം ഒന്നും വിചാരിക്കണ്ട. നബിന്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മാഹു അശിദ്ദാഉ ഖുഫായി എന്ന് പറഞ്ഞിട്ടാ പറയണത്. നബിന്റെ കൂടെ നിന്ന് നിസ്കരിക്കുന്ന തഹജ്ജുദ് ഉണ്ടായിരുന്ന കാലത്ത് തഹജ്ജുദ് ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന അവരുടെ കൂട്ടത്തിൽ നിന്ന് പരോപകാരമുള്ള കാര്യങ്ങൾ ചെയ്തവർക്ക് ഞാൻ മോക്ഷം തരാം, പ്രതിഫലം തരാം. ഇതാ പറഞ്ഞത്. സഹാബികളാണ് അവരൊക്കെ, ബദരീങ്ങളാണ്, മുഹാജിരിങ്ങളാണ് അവരൊക്കെ. നിസ്കരിച്ചാൽ മതി, അവർക്ക് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗം കൊടുത്തണം എന്ന് ഒറ്റ സ്ഥലത്ത് കുറാൻ പറഞ്ഞില്ല. ഇത് മനസ്സിലാക്കണ്ടേ, ഈ ഭൗമം മനസ്സിലാക്കണ്ടേ, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അച്ചടിച്ചു കൊടുത്തു വർഷങ്ങളായി, മിണ്ടുന്നില്ല, അപ്പൊ മിണ്ടുന്നില്ല. അപ്പൊ നിസ്കരിച്ചോണ്ട് മുമ്പോട്ടുകൊണ്ട് ഹജ്ജ് ചെയ്തോളും, പുണ്യം സ്വർഗത്തിൽ കിടക്കാന്ന് വിചാരിക്കണ്ട. അത് മൂന്നാട് ഇല്ലാതാക്കിയാൽ നരകത്തിൽ പോകുന്നു പേടിക്കണ്ട. ഒരു അപകടമുള്ള കാര്യം, ഒരു അപകടവും ഇല്ല. ഇത് മൂന്നും ചെയ്യാത്തവനെ നരകത്തിൽ ചാടിക്കാതെ അതിന് ഞാൻ വഹിക്കണ്ട. ഒരാള് സാമൂഹിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, സമുദായ സേവ, കുടുംബ ബാധ്യത, ഇതൊക്കെ നിറവേറ്റുന്നു. അതിന് തെറ്റിദ്ധരിക്കണ്ട, നമ്മള് ഇതൊക്കെ ആദർശവാദികളാണ്. നമ്മൾക്കും തന്നെ ഈ പുതുവാന്റെ ആശയം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞെട്ടലുണ്ടാവും, അത് സ്വാഭാവിക. അതിന് യാതൊരു കാര്യമില്ല, യാതൊരു കാര്യമില്ല. ഖുർആൻ അങ്ങനെ ഉണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കും. അപ്പൊ നമ്മൾ എല്ലാ ബാധ്യതകളും നിറവേറ്റുന്നു, എല്ലാ ബാധ്യതകളും നിറവേറ്റുന്നു. പിന്നെന്താ ശരിക്കണില്ല, നമുക്കൊക്കെ മടി കൊണ്ട് വേറെ ധിക്കാറൊന്നുമില്ല, കുഫ്രല്ല, ധിക്കാറല്ല, മടി കൊണ്ട് വരുത്തേം ചെയ്യുന്നില്ല. അവരെ പറ്റുമ്പോഴൊരു ഫത്വറൊക്കെ ആ ഖുർആന്റെ അടിസ്ഥാനത്തിൽ, ഖുർആൻ ഇവിടെ ഫത്വക്കുള്ളത്, എന്തിന് ഫത്വ? മതപരമായ വിഷയത്തിലുള്ള ഫത്വറക്കുള്ള സാധനം ഖുർആൻ, അത് നോക്കിയിട്ട് വേണം ഫത്വ പറയാം. അപ്പൊ അതിന്റെ ഫത്വ നമ്മൾ പറയുന്നത്, നിസ്കരിച്ചില്ല ഒരാള് നോമ്പ് നോക്കിയിട്ട് ഹജ്ജ് ചെയ്തില്ല, കുടുംബത്തെ നന്നായിട്ട് നോക്കി, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി, അവർക്കൊക്കെ ജീവിക്കാനുള്ള സംവിധാനങ്ങളാക്കി, ഭാര്യമാരെ ഉമ്മൊക്കണത് സഹോദരന്മാർ വരെ കിട്ടുന്ന മാതിരി അവരൊക്കെ സേവിക്കലല്ലേ പണി. പിന്നെ അതോടൊപ്പം പ്രസ്ഥാനിക പ്രവർത്തനത്തിന് എന്തൊക്കെ വേണം കഴിയുന്നതൊക്കെ അത് ചെയ്യും. അതൊന്നും കാര്യം കടാന്ന് വിചാരിച്ചോളൂ, കടം തന്നെ. അങ്ങനത്തെ എത്രയോ ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ട്, അവരെ നരകത്തോട് ഇല്ലെന്ന് ചോദിച്ചാൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മറുപടി വരണം. ഇന്ന് ആരോടും നമ്മൾ വായ നിർത്തി ചോദിക്കണം, ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തരത്തിൽ നരകത്തിലാവൂ ഇല്ലെന്ന് ചോദിച്ചാൽ ഈയേതായ ചോദ്യം പറയാം, അത് നരകത്തിലാണ്. അല്ല പറഞ്ഞ എന്താ, ഏറ്റവും വലിയ മുന്തിസ്കാരക്കാരുടെ കൂടത്തിൽ സാമൂഹ്യ നന്മുള്ള പരോപകാരമുള്ള കാര്യങ്ങൾ ചെയ്തവർക്ക് നോക്കാന്ന അല്ല പറഞ്ഞത്. അങ്ങനെ ആ അത്തരം കാര്യങ്ങളെ കൊണ്ട് സ്വീകാത്തുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള സേവനങ്ങളെ കൊണ്ടിട്ട് സ്വർഗം കൊടുക്കാന്ന് പല പ്രാവശ്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഒരു സ്ഥലത്തെങ്കിലും നിമസ്രാത്താക്കും മുസ്രാത്ത 18-16 പറഞ്ഞിട്ടേ ശരിയാ, പക്ഷേ ഒരു സ്ഥലത്തെങ്കിലും പറഞ്ഞോ അങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം തരാന്ന് പറഞ്ഞോ, വിജയം തരാന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ അഞ്ചു നേരം നമ്മളോട് ഈ നുണ പറയാൻ തുടങ്ങി വെടിപിടിക്കണം കാര്യത്തിലെ. അഞ്ചു നേരമാണ് പറയുന്നത്, എത്ര പൊന്നാനിയൊക്കെ മക്കത്തൊക്കെ ആറു നേരം പറയാം. പാതർക്കും പാ കൊടുക്കുന്നുണ്ട്, പാതർക്കും പാ കൊടുക്കുകയാണേ. ഇതാ നിസ്കരിച്ചോളി ഇങ്ങക്ക് വിജയണ്ട്, നീ ശുദ്ധ നുണ 1300 കൊല്ലം പറഞ്ഞിട്ട് ഇവിടെ ചോദിക്കാനാണല്ലോ. എന്തിനായി നുണ വിളിച്ചു പറയുന്നത്? നിസ്കരിച്ചാ വിജയം എന്തിനായി നുണ പറയണമെന്ന് ചോദിക്കാനാണല്ലോ. നമ്മൾ ചോദിച്ചു, രേഖ കൊടുത്തു, പ്രമാണം കൊടുത്തു, എല്ലാം കയ്യിലാക്കി കൊടുത്തിട്ട് വിഴുങ്ങിയിരിക്കുക. ഈ 990 കോടി എത്തിയിട്ടില്ല എന്ന് ഞാൻ പറയാം, പക്ഷെ ഇവിടെ ഉണ്ടല്ലോ 60 ലക്ഷം, അതിൽ 10,000 കണക്കിൽ മലയാക്കന്മാരുണ്ട്. ഒരൊറ്റ എന്താ മിണ്ടാത്തത്? എത്ര കൊല്ലായിപ്പത് പറഞ്ഞിട്ട് ഉണ്ടെന്നില്ല. കാരണം ഖുർആനിലേക്ക് കടന്നാൽ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് അവർക്ക് പൂർത്തിയാണ്. ഖുർആൻ കടന്നാൽ നിസ്കാരത്തിന്റെ കോട്ടി, നോമ്പിന്റെ കോട്ടി, ഹജ്ജിന്റെ കോട്ടി ഒക്കെ അല്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഖുർആൻ പകുതിയും പകുതിയേട്ടാ, അതൊരു വ്യാപാര മേളയും കൂടിയാണെന്നാ ഖുർആൻ പറഞ്ഞു. അവിടെ ആൾക്കാർക്കൊക്കെ അതിന്റെ സൗകര്യം കുറെ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേളയാണെന്നും കൂടി ഖുർആൻ സൂചിപ്പിക്കുന്നു. വെറും പറ ആരാധന മാത്രമല്ല, അവിടെ പോയിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യാൻ മടിക്കണ്ട, നിങ്ങൾ ചെയ്തോളൂ എന്നൊക്കെ ഖുർആൻ പറയുന്നു. ഹജ്ജിനാട് പോകുമ്പോഴേക്ക് അവിടെ നിന്ന് ഒരു വാച്ച് പോലും കൈമ കെട്ടാൻ പാടില്ല, കാരണം വില ലേശം ആളായുണ്ട്. അപ്പൊ അതിലാപ്പാണെന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ ഹജ്ജിന്റെ കൂലി പോയില്ല. ഇതാ അവിടെ പഠിപ്പിച്ചത്, ഒരു വാച്ച് കൈമ കെട്ടാൻ പോലും പാടില്ല. ഇത്തരത്തിൽ ഈ സമുദായത്തിനുള്ള എല്ലാ ഉപകാരങ്ങളും മുടക്കി, ഈ ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് എവിടെ നിന്നൊരു ഉപകാരം കിട്ടുന്നുണ്ടോ അത് മുഴുവൻ മുടക്കാന്നുള്ളതല്ലാതെ എന്തെങ്കിലും രൂപത്തിൽ നമ്മൾ വളരാനോ നമ്മൾക്ക് എന്തെങ്കിലും സമ്പാദ്യങ്ങൾ കൂട്ടാനുള്ള ആ മാർഗം പഠിപ്പിച്ചു തരൂല. പരിസരം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതും ഇതേപോലൊക്കെ തന്നെ വിശദമായിട്ട് പറയേണ്ട വിഷയമാണ്, നമുക്ക് ദിവസത്തിൽ പറയാം. അത് 1,000,000,000 ഉറുപ്പിക മുസ്ലിം സമുദായത്തിന്റെ നശിപ്പിച്ചതിന് ശേഷമാണ് അങ്ങനെ പോയാൽ ഇപ്പൊ എന്താവും. അതുകൊണ്ടൊക്കെ കൂടി അവർ ആയുധം വാങ്ങിയിട്ട് നമ്മളെ തന്നെ കൊല്ലണത്. പിന്നെ നമ്മളെ പരിസരം അമേരിക്കക്കാരുടെ രക്ഷകാരുടെ കാര്യം ശരിയാവും പിന്നെ ആലോചിക്കും. ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു, നമ്മളുടെ പൈസന്റെ ആദായം എടുത്തിട്ട് അവർ ആയുധം ഉണ്ടാക്കിയിട്ട് അതിനും നമ്മൾ തന്നെ വെച്ചോ. അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇസ്രായേലിൽ നമ്മുടെ ശത്രുക്കൾക്കൊക്കെ നമ്മളെ പൈസന്റെ ആദായം കൊടുക്കുന്നത്, ആദായം നമ്മളെ നമ്മൾ മുസ്ലിം സമുദായത്തിന്റെ 1,000,000,000 ഉറുപ്പ്യന്റെ ആദായം 10 കൊല്ലം കൊണ്ട് എത്ര ഉണ്ടാവും? ചുരുങ്ങിയത് 10 കൊല്ലം കൊണ്ട് 12,000 കോടി ഇറാൻകാരുടെ 24,000 കോടിയായി. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 24,000 കോടിയായി. വെറും 10% അടുത്ത് കൂട്ടിയാൽ തന്നെ 11% കൂട്ടിയാൽ തന്നെ 24,000 കോടി. അതാരടുത്ത് 12 കോടി, 12,000 കോടി ആരടുത്ത്? അവരെടുത്തു. ബാക്കിയുള്ള മുതൽ കിട്ടിയപ്പോൾ മുതൽ കിട്ടില്ല. ഇനി 12,000, അതിന് അവകാശം ശരിയല്ല നമ്മളായിട്ട്. അതും അതും ഇത്തരത്തിൽ പതിനായിരക്കണക്കിനുള്ള കോടികൾ നമ്മുടെ മറ്റുള്ളവർ നമ്മുടെ ബുദ്ധിശൂന്യത കൊണ്ട്, അതായത് നമ്മുടെ നേതാക്കന്മാരുടെ ബുദ്ധിശൂന്യത കൊണ്ട് മറ്റുള്ളവർ നിന്ന് ഇന്നല്ല നമ്മൾക്കെതിരിൽ പ്രയോഗിക്കുന്നു എന്നുള്ളതാ സങ്കടം. നമ്മൾക്കെതിരിൽ പ്രയോഗിക്കുന്നു അറബികളുടെ പണത്തിന്റെ എണ്ണപ്പണത്തിന്റെ ആദായങ്ങളൊക്കെ നമ്മുടെ ശത്രുക്കൾ അത് ഒരു കൂട്ടിയിട്ട് ഇവർക്ക് കൊടുക്കാൻ, അതായത് നമ്മൾ വേണ്ട നമുക്ക് ഹറാമാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിഞ്ഞിരുന്നിട്ട് ആ ഹറാം കൊണ്ടിട്ട് അവര് വേണ്ടത്ര ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മളെ നമ്മളെ കൊല്ലാനാണ് കൊന്നു എത്ര യോഗം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ കാരണം? ആരുടെ മുതൽ ഇന്നിപ്പോ ലോകത്ത് ഏറ്റവും വലിയ കോടീശ്വരനാരാണ്? മുസ്ലിം സമുദായത്തിലെ ബ്രൂണൈ സുൽത്താനാണ്. 111,000 കോടി രൂപയുടെ ആസ്തിയാണ് ഇന്നത്തെ നിലവാരത്തിൽ ആൾക്കുള്ളതെന്ന് പത്രത്തിൽ വന്ന് നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ട്. 111,000 കോടി രൂപയുടെ ആസ്തി ഈ ഒരൊറ്റ മനുഷ്യൻ, ഒരാൾക്ക് 3 കാർ, ശരാശരി 3 കാർ അവിടെ, ഒരാൾക്ക് ശരാശരി 3 കാർ അവിടെ, 1,000 ആൾക്ക് 1 കാർ നമ്മളെ സ്ഥിതി പറ. അപ്പൊ അങ്ങനത്തെ ഒരു നാട്ടിൽ ഇത്രയും വലിയ സമ്പത്തുള്ള ഒരു രാഷ്ട്രം ലോകത്ത് വേറുണ്ടോ? മുസ്ലിങ്ങളെ രാഷ്ട്രം ഇല്ല. എന്നിട്ട് എന്താ നമ്മളെ പണക്ക് എന്താ ചെയ്യുക? ഞങ്ങൾ ഏത് വഴിക്കാ പോണത്? പകുതി നഷ്ടത്തിലെപ്പുറം പോണത്. ആ നഷ്ടപ്പെട്ടതോ നമ്മൾക്ക് എതിരും. ഇതൊക്കെ എന്താ അതിന് കാരണം? 25 കൊല്ലം മുമ്പേ അറേബ്യ ചെന്നിട്ടൊക്കെ ഒന്ന് നശിപ്പിച്ചിട്ട് അങ്ങനെ ചാമ്പല വളാക്കി വിടുമ്പോ ഇതെന്തിനാണ്? ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണല്ലോ ഇതൊക്കെ എങ്ങനെ നശിപ്പിക്കണതിന്? ഇതിനാണോ ഇപ്പോ അതവിടെ അറിവൊക്കെ നമ്മളോട് ചെയ്യാൻ നടത്താൻ വേണ്ടി പറഞ്ഞത് എന്നത് ചോദിച്ചപ്പോ അത് ഇവിടുത്തെ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ ഇവിടുത്തെ മന്ത്രി പറയാം, ഇവിടുത്തെ മന്ത്രിമാരല്ല പണ്ഡിതന്മാരോട് തന്നെ ചോദിച്ചു നോക്കുമ്പോ അവര് പറയണത് അതിപ്പോ മറ്റുള്ള പട്ടിണി രാജ്യങ്ങൾ ധാരാളം, ഏത് കാലത്തും ആഫ്രിക്ക കുറെയൊക്കെ മുസ്ലിമികളാണ്, അവിടെ മുഴുവൻ പട്ടിണിയാണ്, അവർക്ക് അയച്ചോളും. ഇവിടെ തന്നെ 10 കോടി 8 കോടി അന്നെ. അപ്പൊ ആ സാധുക്കളായ മുസ്ലിംങ്ങൾക്ക് അവരുടെ അടിയിൽ വിതരണം ചെയ്യാനുള്ള ഏർപ്പാടും ചെയ്തു തുടങ്ങിയിട്ട് 25 കൊല്ലം മുമ്പ് അവിടെ നിന്ന് കിട്ടിയ ഫത്വ എന്താണെന്ന് അറിയോ? അവർ പറയാ ഇവിടുത്തെ ഖാദിമാരും ഇവിടുത്തെ മുഫ്തികളും അങ്ങനെ ഇവിടെ അറുത്ത് ആ മാംസം മറ്റു രാഷ്ട്രങ്ങളിലേക്ക് മുസ്ലിങ്ങൾക്ക് തന്നെ വിതരണം ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ എന്ന് ചിന്തിച്ചു ചോദിച്ചു ചർച്ച ചെയ്തിട്ട് അത് പാടില്ല എന്നാ പറഞ്ഞത്. 25 കൊല്ലം മുമ്പത്തെ ഫത്വയാണ് പാടില്ല. പറഞ്ഞെന്താ? കുഴിച്ചി മൂക വലിയ പാതാളം ഉണ്ടാക്കിയിട്ട് അതിന് ലക്ഷക്കണക്കിന് ഉറക്കോ വലിയ പാതാളങ്ങൾ ഉണ്ടാക്കിയിട്ട് ബുൾഡോസറുകൊണ്ട് ഇതൊക്കെ കൂടി തള്ളിയിട്ട് ലക്ഷക്കണക്കിൽ ഒരുക്കളെ മനുഷ്യൻ തിന്നേണ്ട ഭക്ഷണം അവിടെ കുഴിച്ച് മൂടി വളയാക്കി നശിപ്പിച്ച് കളിയാ. ഇതാണ് ഇതാരാ ചെയ്തത്? മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായ മക്കത്തുള്ള മുഫ്തികളുടെ പത്വ പ്രകാരം ചെയ്ത പറഞ്ഞു. 25 കൊല്ലം ചെയ്തു ഇല്ലേ? ഇപ്പൊ അവർക്ക് ബോധോദയം വന്നു. അന്നേ പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്ന മഹാത്തമ്മാടിത്തരാണ്, അതൊക്കെ ധിക്കാരം. അവള് സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവൾ പറഞ്ഞു നിങ്ങളിപ്പോ സാധുക്കൾക്ക് കണ്ടിട്ട് മാറ്റി പാതാളത്തിൽ കൊടുക്കുക അങ്ങനെ ചെയ്യുന്നത് ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. എന്താ ചെയ്യുന്നത്? കാര്യബോധമുള്ള ആൾക്കാർ പറഞ്ഞു എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ പണ്ഡിതന്മാരെ സമ്മതിക്കുന്നില്ല. ആരാ പണ്ഡിതന്മാർ? ബിൻബാസ് കാണുന്നുണ്ട്, നാസിറുദ്ദീൻ അൽബാനി, സൈദുൽ മാലിക്കി, അവരുടെ വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. അവരാണ് ഈ പറയുന്നതൊന്നും ചെയ്യാൻ പാടില്ല. കുറെ കാലങ്ങൾക്ക് ബോധോദയം നാട്ടിലുള്ള ബുദ്ധിയുള്ള ആൾക്കാർ പല ഭാഗത്തും ചെയ്യുന്നുണ്ടെന്നെ പറ്റിയൊക്കെ ചീത്ത പറയാൻ തുടങ്ങി. തമ്മാടിത്തറ ചെയ്യുന്നത് മറ്റ് രാഷ്ട്രത്തലവന്മാർ മുസ്ലിങ്ങൾ ചെന്നിട്ട് ചീത്ത പറയാൻ തുടങ്ങിയപ്പോഴാണ് രണ്ടാമതൊന്ന് പുനഃപരിശോധന നടത്തിയിട്ട് ഇപ്പൊ ഏതാണ്. ഇതിന് എത്ര കാലം കഴിഞ്ഞു ഈ ഒരു സത്യവിരുദ്ധ ഖുർആനെ മനസ്സിലാക്കാൻ? 1300-1400 കൊല്ലം കഴിഞ്ഞപ്പോ ഖുർആനിൽ പറഞ്ഞതിന്റെ തത്വം ഒരു മനസ്സിലാക്കാൻ. ഇതുപോലെ നമ്മളെ കോടാനുകോടി ഉറുപ്പിക ഇവിടെ നശിച്ചുപോയി. ഇപ്പൊ ഉറുപ്പിയക്ക് ശരിക്കുള്ള വില കിട്ടുന്നില്ല. ഓരോ കൊല്ലം 8 മുതൽ 13 വരെ ശതമാനം കുറവായിട്ടാണ് നമ്മളുടെ ബാങ്കിലിട്ട് നമ്മളെ പൈസ തിരിച്ചിട്ടുള്ളത്. 100,000 കൊല്ലം ഉണ്ടെങ്കിൽ പിറ്റത്തെ കൊല്ലം തിരിച്ചു വാങ്ങുമ്പോൾ 100,000 എത്രയാണ് കിട്ടുന്നത്? 13% കമ്മിയായിട്ടാണ് കിട്ടുന്നത്. 113,000 തന്നെങ്കിലേ നമ്മുടെ മുതലത്തുള്ളൂ. അവിടെ എന്താ ഇലക്കന്മാർ ഫത്വ? ആ 13,000 പലിശയാണ്. ഇവരെന്ത് പലിശ പഠിച്ചു? ഇവർക്ക് എന്ത് ഇവരെ പറ്റി അറിയാം? ഇവർക്ക് സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി എന്തറിയ? ഒന്നും അറിയില്ല. 110,000 തന്നാൽ തന്നെ 3,000 ഇനി നഷ്ട. ആ സ്ഥലത്താ പറഞ്ഞത് ഈ 13,000 വാങ്ങാൻ പാടില്ല, ഈ പുറത്തുള്ള വാങ്ങാൻ പാടില്ല. ഏത് പുറത്തുള്ള? ഈ എണ്ണത്തിലെ പുറത്തുള്ളൂ. മുതലകത്താ മുതലിലകത്താണ്, എണ്ണത്തിലെ പുറത്തുള്ളൂ. കടലാസ് എങ്ങനെ പുറത്തുണ്ടെന്ന് മാത്രം. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ വ്യവസ്ഥയനുസരിച്ച് ഏതാണ്ട് 10-20 കൊല്ലം മുതൽക്ക് ഈ തരുന്ന ബാങ്ക് ഇൻട്രസ്റ്റ് അത് മുതലിലേക്ക് കൂട്ടാനേ ഉള്ളൂ. അത് ഹരാലാണോ ഹറാമാണോ എപ്പോഴും തിരക്കാം. 25 കൊല്ലം മുമ്പ് അതിനും ഒരു ചോദ്യം അവരുണ്ടാക്കി കടപ്പുറം പള്ളിയിൽ വെച്ചിട്ട്. ഇതൊക്കെ വലിയ സങ്കടമാണ്. സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കണം ഇതിനെപ്പറ്റിയുള്ള. എത്രയോ ആൾക്കാർ അതന്നെ സ്വന്തം വീടൊക്കെ വിറ്റിട്ട് സ്വത്ത് മുഴുവൻ വിറ്റിട്ട് ബാങ്ക് ഇടുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ജീവിക്കാൻ പിന്നെ അതിന്റെ ആദായം കൊണ്ടല്ലേ എന്തുകൊണ്ടാ ജീവിക്കാൻ? നോക്കാനാളില്ല, ബിസിനസ് നോക്കാനാളില്ല, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് പോലും അതിൽ നിന്ന് കിട്ടുന്ന ആദായം എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വലിയ സങ്കടമുള്ള കാര്യമാണ്. ഇപ്പം ചർച്ചയിടുന്നുണ്ട്. 25 കൊല്ലം വലിയ ചോദ്യവരുണ്ടാക്കി കേരളത്തിലുള്ള എല്ലാ പണ്ഡിതന്മാർക്ക് അയച്ചു കൊടുത്തു. പടപ്പുറം പള്ളിയിൽ വെച്ചിട്ടാണ് അതിന്റെ ചോദ്യവരാൾക്ക് തയ്യാറാക്കിയത്. എന്നിട്ടോ ഒക്കെ അയച്ചു കൊടുത്തു എല്ലാ സ്ഥാപനങ്ങളിലേക്കും, എല്ലാ മുഫ്തിമാർക്കും ഇന്ത്യയിലുള്ള ഏതാണ്ട് ഏതാ സ്ഥലത്തേക്ക് ഒക്കെ അയച്ചു കൊടുത്തു. മറുപടിയുണ്ട്, മറുപടിയുണ്ട്. വഖഫ് ബോർഡിന്റെ പണം കണ്ടമാനം കെട്ടിക്കിടക്കുന്നു. അതിന് വെറുതെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. അത് വഖൂഫായിട്ട് അത് സാധുക്കൾക്ക് എത്തിയും അഹാനങ്ങളിലേക്കാനും വാങ്ങി കൊടുക്കാൻ പാടുന്നു വെച്ചിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് മറുപടി കൊടുക്കില്ല. അഞ്ചു കൊല്ലം എന്ന് ചോദിച്ചത് എനിക്കറിയാം. അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഈ മുസ്ലിങ്ങൾ ഇവിടുത്തെ മതസംഘടനകൾ പണ്ഡിത സംഘടനകൾ മറുപടി കൊടുത്തില്ല എന്നിട്ടാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞ എന്നെ വെച്ചാൽ അത് പറ്റൂല, നമുക്ക് സെമിനാർ നടത്തണം. ഇന്ന് വരെ സെമിനാർ നടന്നിട്ടില്ല, ഇന്ന് വരെ നടന്നിട്ടില്ല. എന്താ കാരണം? അത് വരുമ്പോ ഇത്ര കാലം പരിശോധന പറഞ്ഞ് എന്താ ഈ പരിശോധന അറിയില്ല, ജീവൻ തടന്നു വരില്ല. ഇത് രണ്ടും മനസ്സിലാക്കാതെ, ഇവിടെ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാതെ, വസ്തുതകൾ ശരിക്കും വിലയിരുത്താതെ ഇവര് ചില ഫത്വ ഉണ്ടാക്കി. ഈ ഫത്വ അവിടെ ചർച്ചയിൽ വന്ന് അതൊക്കെ പൊളിയും, എല്ലാണ്ട് പൊളിയും. പരിശോധനാമെന്നുള്ള വർത്തമാനം ഉണ്ടാൻ പാടുണ്ടാവില്ല. അത്തരത്തിലുള്ള പരാജയം അവര് പഠിച്ചു വെച്ചൊക്കെ തകർന്നുള്ള ഭീതി കാരണം അതിനെ സംബന്ധിച്ച് ശരിയായ ഒരു സെമിനാർ നടത്തണം, ഒരു ചർച്ച നടത്തണം പറഞ്ഞാൽ ഈ പണ്ഡിത നേതാക്കന്മാരെ കിട്ടൂല. എന്താ കാരണം? അത് പഠിച്ചു കൂടി. എന്താ കാരണം? നിസ്കാരം അഞ്ച് മൂന്ന് എന്നുള്ള വലിയൊരു പ്രശ്നമാണല്ലോ. അഞ്ച് സെമിനാർ വിളിച്ചുകൂട്ടി, അഞ്ച് സെമിനാർ വിളിച്ചുകൂട്ടി, എന്താ വരാത്തത്? ഇത്രയും വലിയൊരു പ്രശ്നം മുസ്ലിമീങ്ങൾക്ക് വേറെ ഇല്ല. പ്രശ്ന കണക്ക് വലിയ പണമുള്ളവർ കൂടെ ഒന്ന് വിചാരിക്കാം. ഇത് പണമുള്ളവനും ഇല്ലാത്തവനും മരിക്കാൻ കിടക്കുന്നവനും കുരിശുമത്ത് അടച്ചാലും കൂടി നിസ്കാരത്തിന്റെ പ്രശ്നം അവിടെ വലിയ പ്രശ്നമാണ്. കുരിശുമത്ത് അടച്ചിട്ട് ജീവൻ പെടഞ്ഞ് മരിക്കുമ്പോ അപ്പം നിക്കരിക്കണം, വാങ്ക് കേട്ട് അപ്പുറം നിക്കരിക്കണം, അയച്ചു അപ്പളും നിക്കരിക്കും. മലവെള്ളപ്പാച്ചിൽ മലവെള്ളം ഇങ്ങനെ വരികയാണ് ജാലിയാറിൽ കൂടി, മലവെള്ളം ഇങ്ങനെ രണ്ടാളും മൂന്നാളും പൊക്കത്തിൽ മലവെള്ളം കൊണ്ട് പിന്നെ ഓടുകയാണ്. അപ്പോഴാണ് ആശ്ര ആണെങ്കിൽ ഓ ആ ഓടുമ്പോ നിക്കരിക്കണം, നിനക്ക് എന്ത് നിക്കാറ, എന്ത് നീയത്ത, എന്ത് തെക്കീറാപ്പ ചെല്ലിയുണ്ടാവൂ. പക്ഷെ അപ്പോഴും നിസ്കരിക്കണം എന്ന് അവിടെ കിതാബിൽ എഴുതിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഈ കീറാമുട്ടി മതങ്ങളൊക്കെ തല്ലി പൊളിക്കാൻ, ഈ ജൂത നിയമങ്ങൾ തകർക്കാൻ ഒരു സംരംഭം നടത്തണ്ടേ? നിങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ തർക്കിക്കണോ? ഇത് അച്ചടിച്ചു കൊടുത്തില്ലേ? നിങ്ങൾ കിതാബിലേതാ, നിങ്ങൾ കിതാബിലേതാ, മുന്നാണ് കിതാബിലേതാ, ഒക്കെ അച്ചടിച്ചു കൊടുത്തില്ലേ? ഇതൊക്കെ ഉള്ളതല്ലേ, ഒക്കെ ഉള്ളതാ, എല്ലാം അതിനുള്ളതാണ്. അപ്പൊ ആ ഉള്ളതൊക്കെ ഒന്ന് തകർക്കണല്ലോ. അപ്പൊ ബുദ്ധിയുള്ള, അന്ന് ബുദ്ധി ഇല്ലാത്ത കുറെ ഭാവമുണ്ടായി, ബുദ്ധി ഉണ്ടെങ്കിലും ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പൊ അതല്ല ബുദ്ധിയുള്ളവരും അത് ഉപയോഗിക്കാനുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ധാരാളം ഉണ്ട്. അവർക്കെങ്കിലും ഇത് കേട്ടാൽ സഹിക്കണല്ലോ. അങ്ങനത്തെ ഒരു നിയമം മതത്തിലുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊന്നും മതത്തിലുള്ളതല്ല എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള നിനക്കാൻ സെമിനാർ വിളിച്ചവരില്ല, അതിന് ചർച്ച കുളിച്ചവരില്ല. മറുപടി ഞാൻ പറഞ്ഞു ചെയ്തില്ല, പിന്നെ മറുപടി ചെയ്തു തോന്നിയ സങ്കടം തോന്നിയത്, കാരറ്റ് കെട്ടി കടിക്കണം, പട്ടിനെ പോലെ നാനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മറുപടിയാണ്, മറുപടി എന്താണ്? ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മള് അങ്ങോട്ട് ഏരിയ, ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെ മറുപടി പൈസ പിരിച്ചു കൊടുക്കുന്നു, പൈസ പിരിച്ചു. ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെ മറുപടിയാണ്. അപ്പൊ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശരിയാവില്ല, ഖുർആന്റെ മറുപടി ശരിയാവില്ല. അപ്പൊ പിറ്റത്തെ പരസ്യത്തിൽ ഖുർആൻ പറ്റി, പൈസ വരുമ്പോൾ ഇങ്ങനെ നടക്കണം. ഖുർആൻ പറ്റിയിട്ട് പിന്നെ അങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങൾക്കും, ഖുർആൻ സുന്നത്തിനും എല്ലാ ഗ്രന്ഥങ്ങൾക്കും മറുപടി ഉണ്ടാക്കി, പിന്നെ ഖുർആനൊന്നുമില്ല. എന്നിട്ടിപ്പോ സംഗതി ശരിയാ, പറ്റിയതായി ഇപ്പൊ പറഞ്ഞു നോക്കുമ്പോ പറ്റിയതായെന്നൊക്കെ പറഞ്ഞു, മറുപടി പതാ പറ്റിയതായെന്നൊക്കെ പറയാന്നല്ലാതെ ഈ വിഷയത്തിന് മറുപടി പറയണില്ല. അടുത്ത മാസം ഇൻഷാല്ലാ ആഗസ്റ്റിൽ നമ്മുടെ പുത്രം നൂറ് പേജ് ഉളപ്പായി കഴിഞ്ഞു, നൂറ് പേജ് കൂടി വേണം. അല്ലാതെ പറഞ്ഞു വിഷയം വലിയ കയമ്പുള്ളതല്ല അവർ പറയണത്, പക്ഷെ കയമ്പുള്ളതല്ല എന്ന് കൗമിന് മനസ്സിലാവണ്ടേ? കൗമിന് മനസ്സിലാവേണ്ടത് കയമ്പുള്ളതല്ല. ഒരു സാക്ഷി സിദ്ധാന്തം, രണ്ട് സാക്ഷി സിദ്ധാന്തം പറഞ്ഞിരിക്കുന്നത്, ഒരു സാക്ഷി കൊണ്ടല്ലാതെ കാര്യം നടക്കുമോ? ആർത്തവകാരികൾ ആർത്തവം തീർച്ചപ്പെടുത്തുമെങ്കിൽ അവിടെ ഇപ്പൊ രണ്ട് സാക്ഷി ഉണ്ടാണെന്ന് പറഞ്ഞ കാര്യം നടക്കുമെന്നൊക്കെ ചോദ്യപ്പെടും. ഇവർ ചോദിക്കണം, രണ്ട് സാക്ഷി പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അതങ്ങനെ പ്രായോഗികാവോ? ഇസ്ലാമിൽ ഒരു സമൂഹത്തിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലെ പ്രായികാവോ? ഓരോ വിഷയത്തിന് രണ്ട് സാക്ഷി വേണം സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ പ്രായികാവോ? ഇതാ ഖുർആൻ പ്രകാരം, അവിടെ ഖുർആന്റെ പേര് പറഞ്ഞു, ഖുർആൻ പ്രകാരം വരുന്നു ആർത്തവകാരികളോട് എടുക്കാൻ പാടില്ല. വിവാഹമോചനം നടത്തിയാൽ മൂന്ന് ഇതുവരെ ആർത്തവം കഴിയുന്നവരെ കാത്തിരിക്കുമ്പോൾ ഇത് ആരാ പറയാം? ഈ ആർത്തവത്തിന്റെ കാര്യം പറയാനാരാ? പെണ്ണിനെ പറയാൻ കഴിയില്ല, നമുക്കാർക്കും കഴിയില്ല. അങ്ങനെ അതെടുത്തിട്ട് വലിയ വിഷയാക്കിയിരിക്കാം. അവിടെ രണ്ട് സാക്ഷി പറയാൻ പറ്റുമോ? രണ്ട് സാക്ഷിനെ നിർത്താൻ പറ്റുമോന്നാ? ഒരു സാക്ഷിനെ നിർത്താൻ പറ്റുമോ എന്ന് അങ്ങോട്ട് ചോദിച്ചു. ഒരു സാക്ഷിനെ നിർത്താമെങ്കിൽ രണ്ട് സാക്ഷി നിർത്താം. അപ്പൊ ഇതാണ് മണ്ടത്തരം പറയാ. ഒരു സാക്ഷിനെ എങ്ങനെയാണോ കൊണ്ടുവരുന്നത് അവനെ പോലത്തെ ഒരാളെ കൂടി കണ്ടുപിടിച്ചാൽ പറയും. അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യത പറയാന്നുള്ളതല്ലാതെ അതൊക്കെ വലിയ മറുപടിയായിട്ട് കൊണ്ടടക്കുക. അപ്പൊ മുസാഹു പോലെ ഓ ഉഗ്രൻ മറുപടിയായി, ഉഗ്രൻ മറുപടിയായി. എന്താ മറുപടി? ആർത്തവകാരന്റെ കാര്യം തീരുമാനിക്കാൻ ആ പെണ്ണെന്നെ ഉള്ളൂ, അപ്പൊ ഒരു സാക്ഷി തന്നെ ഉള്ളൂ. അത് സാക്ഷിയല്ല, കക്ഷിയാണ്. ഈ കക്ഷിയും സംബന്ധിച്ച് കക്ഷി എന്താ? സാക്ഷി എന്താ അറിയോ? കക്ഷിയും സാക്ഷിയും അറിയില്ല. കക്ഷിക്ക് സാക്ഷിയാവാൻ പാടില്ല, അത് ലോക നിയമ ഭഗവാന്റെ നിയമ. കക്ഷിക്ക് സാക്ഷിയാവാൻ പാടില്ല, കക്ഷി വേറെ നിൽക്കണം, സാക്ഷി വേറെ മൂന്നാമതായിട്ട് വേണം. അത് ഒന്നോ രണ്ടു മുതൽക്ക് വേണം. ഇതാണ് സാക്ഷിന്റെ നിലതാ. ഇവിടെ ഇപ്പൊ കക്ഷിനെയും സാക്ഷിനെയും ഒന്നാക്കിയിരിക്കാം. അപ്പൊ ശരി, കക്ഷി സാക്ഷി ഒന്നാവട്ടെ. ഈ കക്ഷിന്റെ ഈ കക്ഷി ഫാസിക്കത്താണെങ്കിലോ ഒരു പെണ്ണിനോട് അവളുടെ കാര്യം ആ പെണ്ണിന്റെ വാക്കിനെ നമ്മൾ സ്വീകരിക്കണം, അതിനെ നോക്കിയുള്ളൂ, ശരി സമ്മതിച്ചു, അതാണ്. അപ്പൊ അവളെന്നെ ഒരു സാക്ഷി. ഇവിടെ തീരെ നിക്കരിക്കൂല, നോമ്പൊക്കൂല, സക്കാത്തും കൊടുക്കൂല, തമ്മാടിത്തിന് ഇഷ്ടം പോലെ ഉണ്ടാനോ? അങ്ങനത്തെ പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ പിന്നെ ഒരു മല്ലാക്കാനെ സാക്ഷിയായിട്ട് കൊണ്ടുവരും. അപ്പൊ അവളുടെ കാര്യം തീരുമാനിക്കാൻ അവളെ എന്ത് തമ്മാടിച്ചായിരുന്നാലും ശരി, അവള് പറയുന്നത് നോക്കാന്നുള്ളത് പരിഗണിക്കാന്നുള്ളതല്ലാതെ അവിടെ സാക്ഷിന്റെ പ്രശ്നമില്ല. ആർത്തവകാരന്റെ ആർത്തവം തീരുമാനിക്കുന്ന സാക്ഷിന്റെ പ്രശ്നമില്ല. ഒരു സാക്ഷിയില്ല, രണ്ട് സാക്ഷിയില്ല. അപ്പം പറഞ്ഞ് അവിടെ ഒരു സാക്ഷി, അവിടെ സാക്ഷിയാകാൻ പറ്റുമോ? അവിടെ ഫാസക്കത്താണെങ്കിൽ എന്നെ സാക്ഷിയാവാ? അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെ 25 കൊല്ലം മറുപടി എഴുതണം. സി എൻ ഈ ജാതി വിഡ്ഢിത്തര എഴുതിയിട്ട് മറ്റു പോയി, ഈ ജാതി വിഡ്ഢിത്തര എഴുതിയിട്ട് ഇതേപോലെ വഷളാക്കിയിട്ട് മറുപടി എഴുതിയ ബുക്ക് 25 കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ്. ആ ബുക്ക് തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ആർക്ക് അറിയാം. ഏതായിരുന്നാലും വീണ്ടും 25 കൊല്ലം കഴിഞ്ഞിട്ട് അതേ വിഡ്ഢിത്തരം തന്നെ എപ്പോഴും എഴുതിയിരിക്കണം. കുറാന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടിയാ പറഞ്ഞത്. ഏതായാലും ഇതൊക്കെ നന്നായിട്ട് വേണ്ടതുപോലെ ആരെയാണ് കെട്ടിവലിക്കേണ്ടത് എന്നത് വരെ നന്നായിട്ട് എഴുതി അച്ചടിച്ച് ശരിയാക്കി കൊണ്ടുവരാനുണ്ട്. കെട്ടിവലിക്കാൻ പറഞ്ഞു കൊടുത്തു. വേണം കുളിപ്പിക്കണം, ഉപ്പിട്ട വെള്ളം വേണം, മറ്റേ കഞ്ഞിവെള്ളം വേണം, മഞ്ഞുവെള്ളം ഒന്നും പറഞ്ഞിട്ടില്ല. ശരിയാ, ഖുർആനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മരിച്ചു, യാതൊരു ശുദ്ധിയോടുമില്ല. എങ്കിൽ ശുദ്ധിയോട് ഉണ്ടായാൽ തന്നെ പിന്നെ അഭിനയിലും മറ്റൊരിടത്തൊക്കെ മറ്റേ ആൾക്കാർ അതുകൊണ്ടിട്ട് പറയുക, ഇവിടെ ഇപ്പോൾ വെള്ളം തണ്ടെന്ന് നടക്കാൻ എനിക്ക് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ വെള്ളം തണ്ടിയിട്ട് ഇവരെ കുളിപ്പിക്കാൻ നടക്കുക, വേഗം കൊണ്ടിട്ട് പറയുകയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സുഹദാക്കളെ അങ്ങനെ കുളിപ്പിക്കാൻ പാടില്ല, അത് ആ രക്തമൊക്കെ കൂടി മാശറയിൽ കസ്തൂരി ആയിട്ടാണ് വരിക എന്ന് അതിനർത്ഥം വെച്ചു. എന്താ ഇതിനൊക്കെ പറയാം, ആ രക്തമൊക്കെ കട്ടൊക്കെ കൂടി കസ്തൂരിയായിട്ട് ഒരു കുടലും കൂട്ടിയിട്ടുണ്ടോ ആ മരു, ഇതൊക്കെ അവിടെ കസ്തൂരിയാവും, അതുകൊണ്ട് കുളിപ്പിക്കാൻ പാടില്ലാത്തത് പറഞ്ഞു. അവിടെ എന്താ സൗകര്യക്കുറവാണ്, അതുകൊണ്ട് കുളിപ്പിക്കേണ്ടെന്നപ്പോൾ നിധി പറഞ്ഞു. എന്നിട്ട് അത് കസ്തൂരിയാവിച്ചിട്ടൊന്നുമില്ല. അപ്പൊ സൗകര്യം ഇല്ലാത്തോട്ട് കുളിപ്പിക്കണ്ട, സൗകര്യത്തോട് കുളിപ്പിച്ചോളൂ, ഇതാ ഇസ്ലാമിന്റെ നിയമം, ഇത്രേ ഉള്ളൂ. നിധി എന്നെ ചെയ്ത് കാണിച്ചു ആയിരക്കണക്കിൽ എന്നും പറഞ്ഞു. അത് അവരെ ഏതായാലും തൊടാൻ പാടില്ല, അതൊക്കെ കസ്തൂരിയ കുളിപ്പിക്കണ്ട. പിന്നെ വേറെ കുളിപ്പിക്കൽ ഫർള, നിർബന്ധമല്ല, ഫർള എത്ര മൂന്നൊക്കെ. ഇങ്ങനൊക്കെ കൂടി പറഞ്ഞുണ്ടാക്കിയിട്ട് മഞ്ഞ് തുളിപ്പിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരൊക്കെ ഭൂരിപക്ഷം കൊണ്ടുവന്ന ചില സ്ഥലത്ത് എല്ലോട്ടും കിട്ടുന്നൊന്നും വരില്ല. ഇത്തരത്തിലുള്ള ഈ ഉറാഭാഗത്തൊക്കെ ഞാൻ ഒരിക്കലും ഒരു ജൂതനായിട്ട് സംസാരിച്ചപ്പോൾ പറവ് ഒരു ജൂതന്റെ ഒരു ജൂതൻ അവരുടെ കൂട്ടത്തിൽ പോയില്ല, അവരോട് ചോദിച്ചു. അപ്പൊ ഞാൻ മഞ്ഞത്ത് സംസ്കരണത്തെ സംബന്ധിച്ച് ചോദിച്ചു നോക്കുമ്പോൾ ഈ മൈലിയാക്കന്മാരെ നമ്മൾക്ക് പഠിപ്പിച്ച ഉപ്പ് വെള്ളം മഞ്ഞ് വെള്ളം മുതൽക്ക് അരട്ട് കാച്ചിയത് ആ മൂന്ന് കപ്പമ്പട ഇങ്ങനെയുള്ള മുക്കര് പഞ്ഞി വെക്കൽ ചേട്ടന് പഞ്ഞി വെക്കൽ എന്തിനാ ഇയാൾ പഠിപ്പിക്കണം, മൂക്കിലൊക്കെ പഞ്ഞി കുട്ടികളൊക്കെ നിൽക്കുമ്പോൾ അവർ പഠിപ്പിക്കണോ, മൂക്കിനും ചേട്ടിലൊക്കെ പഞ്ഞി വെച്ചിട്ട് എന്തോ ഒരു ഭീകര വസ്തു കാട്ടി നിറങ്ങി മതി ഇങ്ങനെ കാട്ടി തീർക്കണോ, ഇത് മുഴുവൻ അവർ ചെയ്യുന്നുണ്ട്. അവരോട് പറഞ്ഞു നോക്കുമ്പോൾ അത് ഈ പറയുന്നത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട, ആ എങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തെന്ന് ചോദിച്ചു നോക്കുമ്പോൾ ഈ വക സംഗതികൾ മുഴുക്ക അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉള്ളിൽ ഇങ്ങനെ ആഹ്ലാദം, അതായത് ആ ജൂത ആ പരിപാടികൾ മുഴുവൻ നമ്മളുടെ ഈ പട്ടി കിതാബിൽ കൂടി ഹീറ കിതാബിൽ കൂടി ഇവിടെ പഠിപ്പിച്ച് ജൂതന്മാരൊന്നും പഠിപ്പിച്ചാണ്, ജൂതന്മാരുണ്ടാക്കിയ കിതാബുകളൊക്കെ അതിലാണ് ഇയാളെ പഠിപ്പിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി തരുന്നത്. ഏതെങ്കിലും ആവട്ടെ കുളിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ കെട്ടിയെടുക്കണം ഇങ്ങനെ കെട്ടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ ആളോട് അങ്ങോട്ടും മറുപടി ആര് മരിച്ചതിന്റെ മുമ്പേ മരിച്ചതിന്റെ ശേഷം നമ്മളെ കെട്ടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ കെട്ടിയെടുക്കേണ്ട നിയമം അങ്ങോട്ട് പറഞ്ഞു. മറ്റേ എന്താ മാസത്തിലൊരിക്കൽ ആസനം കഴുകണം എന്ന് ഇരിച്ചിട്ടില്ല, മാസത്തിലൊരിക്കൽ മാസത്തിലൊരിക്കൽ കക്കൂസി പോയി മാസത്തിലൊരിക്കലെങ്കിലും കഴുകണം എന്ന് ഇരിച്ചിട്ടില്ല. നിത്യക്കുളി എന്നുള്ളൊരു സാധനം അവർക്കില്ല, അവരുടെ കിതാബിൽ വേണ്ടേ, അവരുടെ ഹജീസിന്റെ കിതാബിൽ വേണ്ടേ, പല്ല് തേക്കണം മാസത്തിലൊരിക്കലും പല്ല് ഒരിക്കലെങ്കിലും തേക്കണം എന്ന് അവരുടെ കിതാബിലുണ്ടോ, കിതാബിലില്ല, അവരുടെ ഹജീസിലേ ഹജീസിലില്ല. പറഞ്ഞത് മുബ്രെ പഠിപ്പിച്ചാണ്, അരബുഹുറയിലെ പഠിപ്പിച്ചാണ്, വളരെ തന്ത്രം ബുദ്ധിമാനാണ്, ഇല്ലെങ്കിൽ പോരാത്ത ബുദ്ധി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളും. എന്താ പറഞ്ഞത്, ലൗല അന്നസുഖാല ഉമ്മത്തിയില അമർത്തുല്ലാ, ഞാൻ എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാണെന്ന് കണ്ടിട്ടാണ്, ബുദ്ധിമുട്ടാണെന്ന് തോന്നിയില്ലെങ്കിൽ എല്ലാവരോടും വിശ്വാസത്തെ ചെയ്യണമെന്ന് ഞാൻ പറയുമായിരുന്നു. എന്താ പറയുക, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും, എന്റെ സമുദായത്തിന് വിഷമമുണ്ടാവുന്നു തോന്നിയിട്ടാണ് നിസ്വാക്കി ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കാത്തത്, അപ്പോ ഞാനും നിസ്വാക്കി ചെയ്യാൻ കൽപ്പിക്കണില്ല, പല്ല് തേക്കാൻ കൽപ്പിക്കണില്ല എന്നപ്പോ അതിന്റെ അർത്ഥം, അതിന്റെ സത്യമായ അർത്ഥം അതാണ്, ഞാൻ കൽപ്പിക്കേണ്ടതായിരുന്നു പക്ഷെ സമുദായത്തിന് ബുദ്ധിമുട്ടായി, അതുകൊണ്ട് സമുദായത്തിന്റെ ബുദ്ധിമുട്ടോർത്ത് ഞാൻ അത് കൽപ്പിക്കുന്നില്ല എന്നാണ് എന്റെ ശരിയായ അർത്ഥം. കൽപ്പിക്കുമായിരുന്നു ഈ ബുദ്ധിമുട്ടില്ലെങ്കിൽ, ഇതൊരു വിഷമം പിടിച്ച ഏർപ്പാടായി പല്ല ശ്രദ്ധിയാക്കുന്നത്, അതൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ കൽപ്പിക്കുമായിരുന്നു, ആ ബുദ്ധിമുട്ടാണെന്ന് ശരിയാണ്, അതുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നില്ല എന്നാണ് എന്റെ ശരിയായ സാഹിത്യാർത്ഥം. രണ്ടർത്ഥം അവിടെ ശരിക്കും അതിന്റെ വ്യക്തമായ അർത്ഥമാണെന്ന് സാഹിത്യ ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ സമ്മതിച്ചത്. അപ്പൊ മൂപ്പരെ പഠിപ്പിച്ചു നബി മിസ്വാക്ക് ചെയ്യാൻ പല്ല് തേക്കാൻ കൽപ്പിച്ചിട്ടില്ല എന്ന് മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് പരസ്യമായിട്ട് പ്രസംഗിച്ച് പഠിപ്പിച്ചതാണ് പഠിക്കാറുള്ളത് ബുഖാരി മുസ്ലിം അടക്കം. അപ്പൊ മാസത്തിൽ ഒരിക്കലെങ്കിലും പല്ല് തേക്കൽ സുന്നത്താണെന്ന് കുടിക്കുന്നത്, സുന്നത്ത് പറഞ്ഞുകൊട്ടെ, സുന്നത്താണെന്നെങ്കിലും പേരുണ്ടോ, ഇല്ല. അങ്ങനത്തെ മാസത്തിലൊരിക്കലെങ്കിലും പല്ല് തേക്കാതെ കൊല്ലത്തിലൊരിക്കലെങ്കിലും കുളിക്കണമെന്ന് പറയാത്ത, അതുപോലെ ഒരിക്കലെങ്കിലും ആസനം കഴിക്കണമെന്ന് പഠിപ്പിക്കാത്ത അങ്ങനത്തെ മൊല്ലമാരെ മരിക്കുന്നതിന് മുമ്പ് തന്നെ കെട്ടിവലിക്കണം എന്ന് എഴുതിക്കൊണ്ടു. ഇത് കുറച്ചു നോക്കില്ല, ആരെ കെട്ടിയിരിക്കണം എന്ന് മനസ്സിലാവണല്ലോ അവരെ. മറ്റേ നമ്മൾ മരിച്ച ഒരു ഈസ്റ്റം ഇടക്കേണ്ടാവും, അതുവരെ നമ്മൾ നിത്യം വിളിക്കുന്നത് ശുദ്ധിയാക്കേണ്ട പോകും, ഒരു ഈസ്റ്റം ഇടക്കരുണ്ടാവും. മറ്റേ കൊല്ലക്കണക്കിൽ വടക്കത്തരായിട്ട് വെള്ളപ്പേം പൊടിഞ്ഞ് നടന്നാൽ പോലും കുളിക്കണം നിർബന്ധമില്ല എന്ന് പറഞ്ഞ് വെള്ളപ്പേം പൊടിച്ചിട്ട് രണ്ടാഴ്ച മൂന്നാഴ്ച കുളിക്കാതെ, എന്നാലും നിസ്കരിക്കണമെങ്കിൽ കുളിക്കൽ ചെറുത്തല്ല, വെറുതല്ല, നിർബന്ധമല്ല. ഇങ്ങനത്തെ അവരാണ് ഇപ്പൊ നമ്മളെ കുതിര കയറാൻ പുറപ്പെടുന്നത്. അപ്പൊ അതാണ് നമ്മളെ നാവക്കൊന്ന് മടക്കി നിൽക്കാൻ തയ്യാറാണ്. പക്ഷെ ജിക്കുമാരെ നേരിടാനുള്ള എല്ലാ ആയുധം നമ്മുടെ കയ്യിലുണ്ട്. അവരുടെ കിതാബ് കൊണ്ട് തന്നെ ധാരാളം നേരിടാൻ പോകാനുള്ള ഇഷ്ടം. അതൊക്കെ പറഞ്ഞിട്ട് ഇവരെ നിലക്ക് നിർത്താനുള്ള എല്ലാ തെളിവുകളും ഖുർആനിൽ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് വിഷമിക്കണം. പക്ഷെ ഒന്ന് പറയാൻ വേണ്ടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ചിലപ്പോൾ നിനക്കാനായിട്ട് വരും. അപ്പൊ ഇതൊക്കെ വെറും വേഷനായിട്ട് കൊണ്ടെടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ത്യാഗം പറഞ്ഞാൽ ത്യാഗം ചെയ്യുന്ന വേണം. വെറും നിസ്കാരം നോക്കി ഹജ്ജ് കൊണ്ടിട്ട് സുഖത്തി കിടക്കാന്ന് വിചാരിക്കണ്ട. അത് 3 ഉപേക്ഷിച്ച ആള് നരകത്തിൽ നിർബന്ധമാണ് എന്നും വിചാരിക്കണ്ട. ഇല്ല, ഖുർആൻ പറഞ്ഞാണ് വേണ്ടെന്നല്ലേ പറഞ്ഞിട്ടോ. ഡിഗ്രി കിട്ടണോ? വേണം. ഡിഗ്രി കിട്ടണമെങ്കിൽ അത് വേണം, അത് നിർബന്ധം. സ്വർഗത്തിൽ പോയിട്ട് ഉന്നത സ്ഥാനങ്ങളൊക്കെ കാര്യം പോകണം പറഞ്ഞാൽ ഇത്തരം കാര്യം 10 അതിന്റെ വഴിപ്പോഴായിട്ട് പിന്നെ ബാക്കി ഇനിയുണ്ട് കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ ധാരായിട്ട് പറഞ്ഞാൽ അതൊക്കെ ചെയ്യണം. അതൊന്നുമില്ല, ഒരുത്തൻ അത്ര വലിയ ഡിഗ്രിക്ക് ഒന്നും എത്താനുള്ള ആകില്ല, അതിനുള്ള ആരോഗ്യമില്ല, അതിന് ശരിക്കും ഉഷാർ കിട്ടുന്നില്ല. ഏതെങ്കിലും നരകത്തിൽ കടക്കരുത്, നരകത്തിൽ കടക്കരുത് എന്നുള്ള നിർബന്ധത്തിൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ച് കുടുംബം നോക്കുക, മാതാപിതാക്കളെ നോക്കുക, അവരെ അവരെ നിന്നിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അതൊക്കെ ശരിക്കും ആ ഉത്തരവാദിത്വ പുറത്തുകൊടുത്ത് പെരുമാറേണ്ട കാര്യത്തിന് നോമ്പിലേക്ക് കടാണെന്ന് വിചാരിച്ചോളൂ. അവരെ നിർഗത്തിയിടില്ലേ? ഇല്ല, തീർത്ത് പറയാം. ചോദ്യം ചെയ്യാൻ പോലും കൂടാൻ പ്രകാരം നോക്കില്ല. ഈ തെജിത്തിനി പൂ കബായിറമാക്കും അവരാണല്ലോ ലുക്കസുരാകും ചെയ്യാതിരിക്കുന്ന നിങ്ങൾ വൻകുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ലേ? ചെറിയ പാപത്തെ പറ്റി പക്ഷെ മാപ്പാണെന്ന, ചെറിയ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു തന്നാണ്, അപ്പൊ പുറത്തു തന്നാണ് ചെറിയ പറ്റി ചോദിക്കും. പുറത്തേരുള്ള പിന്നെ എന്താ ചോദിക്കാറ്? അപ്പോ ഇത് ചെറിയ പാപ്പാണ്. നമസ്കാരം ഉപേക്ഷിക്കൽ ചെറിയ പാപ്പാണ്. നമുക്ക് ഉപേക്ഷിക്കൽ ചെറിയ പാപ്പാണ്. അച്ഛ ഉപേക്ഷിക്കൽ ചെറിയ പാപ്പാണ്. അല്ലാന്ന് പറയാൻ സാധ്യമില്ല. എന്തെങ്കിലും ആഴത്തിൽ കാണിക്കട്ടെ, കാണിക്കൂല. ഇപ്പൊ ഇവിടെ പണ്ടത് ശ്രമിച്ചു കൊടുക്കുന്നത് മിണ്ടുണ്ടോ? മിണ്ടുന്നില്ല. അവരൊക്കെ അപ്പൊ ഇതിന്റെ മേലിൽ ബദർ യുദ്ധത്തിന് വരേണ്ട ആൾക്കാരല്ലേ? കാരണം അവരാകെയുള്ള കോട്ടയം പദം ഇതൊക്കെ ഇവിടെ തകരുക. അപ്പൊ ഇതിന് ബദർ യുദ്ധവും ഹജ്ജ് യുദ്ധത്തിനൊക്കെ തയ്യാറായിട്ട് വരേണ്ട ആൾക്കാരാണ്. ഒരൊറ്റ കുട്ടി അനങ്ങുന്നില്ല, വിളിച്ചാൽ മിണ്ടുന്നില്ല. വാർത്തകാരത്തിനൊക്കെ വന്നിട്ട് തന്നെ പ്രസംഗിക്കണ കേട്ടാൽ വളരെ നൈസായിട്ട് ഇടക്കൊക്കെ പറയാം. പറ്റി ജോറിലൊന്നും പറയില്ല. കാരണം ജോറിൽ പറഞ്ഞാൽ പിടിച്ചെങ്കിലും പൊടി അങ്ങനെ ആൾക്കാർ അവിടെ ഉണ്ടാവുമ്പോൾ ജോറിൽ പറഞ്ഞാൽ വെല്ലു വിളിച്ചാൽ പിടിച്ചെങ്കിലും പെടിയിൽ വെല്ലുപിടി ജറേ പോണത്. എന്താ കാരണം? ഇതൊക്കെ വായിക്കുന്നത് അക്ഷരം തീർത്ത് വായിക്കുന്നത് ഒക്കെ പറയുന്നത് ചില സെന്റൻസ് ഉണ്ട് മനസ്സിലാണ്. അക്ഷരം തീർത്ത് വായിച്ച് പഠിച്ചു വെച്ചിട്ട് ബാങ്കിൽ 7 തെറ്റുണ്ട് പറഞ്ഞിട്ട് കൊല്ലം 3 കഴിഞ്ഞിട്ട് ഇന്ന് വരെ 1 തെറ്റിന് മറുപടി പറഞ്ഞിട്ടില്ല. അക്ഷതു അല്ലാതെ പറയാൻ പാടില്ല. അക്ഷതു അന്നഹുരായാഹ പറയണം. ഖുർആനതാ 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 പറഞ്ഞിട്ടുണ്ട്. അക്ഷതു അന്നഹു എന്ന് ആ രൂപത്തിൽ പറഞ്ഞെന്നല്ല, ചെയ്തല്ലാഹു അന്നഹു പല ശൈലിയിലായിട്ടൊക്കെ അന്നാന്ന് പറയണം. ഏതായിരുന്നു അന്നാന്നോ ഇന്നാന്നോ പറയണം? ഇത് ഖുർആന്റെ ശൈലിയാണ്. അറബി സാഹിത്യ ശക്തി വേണമെങ്കിൽ അങ്ങനെ പറയണം എന്ന് പറഞ്ഞ് അച്ചടിച്ചുകൊടുത്ത ഒരു ഒറ്റ സ്ഥലത്തും അഷദു അൻ എന്ന് പറയുന്ന ആ പ്രയോഗം ഖുർആൻ പ്രയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? ഖുർആന്റെ ശൈലി എന്താ മിണ്ടാത്തത്? അപ്പൊ അഷദു അൻ പഠിപ്പിച്ചാരാ യമൻകാരൻ? യമൻകാരനെ പഠിപ്പിച്ച് അവർക്ക് അഷദു അൻ കോഴിമുടാന്ന് പറഞ്ഞ മതിയല്ലേ പറഞ്ഞു കിട്ടുള്ളൂ. അപ്പൊ അവന്റെ അഷദു അൻ കടന്നുപോയി. ഇത് ഇന്ന് വരെ മാറിയോ? ഈ കോഴിമുട മാറില്ല. ഇപ്പോഴും കോഴിമുട്ടാന്ന് പറയാനായിട്ടില്ല. അത് പറ്റൂല എന്നാ ഇവിടെ പറഞ്ഞു. അത് ശരിക്കും ആ ഭാഷ പ്രകാരം തന്നെ പറയണം. ഖുർആന്റെ സാഹിത്യതാണ്, അറബി സാഹിത്യതാണ്. അഷ്ഹദു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തന്നെ പറയണം. നമ്മളെ ഇത് ഈ 1000 കൊല്ലായിട്ട് 1300 കൊല്ലായിട്ട് നിലനിന്ന് പോകുന്ന ഇവിടുത്തെ 10,000 ലക്ഷക്കണക്കിന് മുസ്ലിംമാർ സർട്ടിഫിക്കറ്റ് ചെയ്ത ശഹാദത്തിന്റെ മുകളിൽ ഇത്രയും വലിയ ഒരു ബോംബ് വെച്ചിട്ട് എന്താണ് അനങ്ങാത്ത്? എന്താ അനങ്ങാരിക്കാൻ? കാരണം നമുക്ക് ബുദ്ധില്ലേ? എന്താണങ്ങാത്ത്? ഒരു ബുദ്ധില്ലേട്ടാണ്. സുബാന റഫീഖ 1200 കൊല്ലം വേറെ ആൾക്കാർക്ക് ബുദ്ധിയുണ്ടാവോ? ബുദ്ധിയുണ്ടാവൂല. 1200 കൊല്ലം പറയാൻ തുടങ്ങി. ഇന്ന് വരെ അത് തിരുത്താൻ അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായില്ല. സുബ്ഹാന റബ്ബിക്ക ചെല്ലാത്ത നമ്മൾ പറഞ്ഞെടുക്കേണ്ടി വന്നു. നമ്മൾ വേർക്കുമ്പോ ഓർമ്മിച്ചു അത് ഖുർആനുള്ള പാരായണം പ്രാർത്ഥനയും കണ്ടിട്ടുണ്ട. പാരായണം എന്ന് പറഞ്ഞാൽ അതിലുള്ളത് പോലെ പറയും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെ അർപ്പിക്കാം, നമ്മളാണ്ട് സമർപ്പിക്കാം. അപ്പൊ നമ്മളുടെ ഭാഷയിലാ പറയണത്, നമ്മുടെ ഭാഷയിൽ നിന്റെ റബ്ബെന്ന് പറയേണ്ടത്, നിന്റെ റബ്ബ് എന്നല്ലേ പറയേണ്ടത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അപ്പൊ അവർ അറിഞ്ഞത് ഏതായാലും പോകാൻ തുടങ്ങി. ഉപേക്ഷിക്കാൻ തുടങ്ങി. ഇതെ പിടിച്ചാൽ കിട്ടൂല, ഇത് നിലനിർത്താൻ സാധ്യമല്ല, ന്യായീകരിക്കാൻ കഴിവില്ല എന്നൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടിട്ട് ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ അത് മാറ്റാൻ തുടങ്ങി. ഇപ്പൊ ഒതുമുരന്റെ ഒതുമുരന്റെ കാര്യം മാറ്റുപോയ ഒതുമുര ഇപ്പോ പരസ്യമായിട്ട് കോഴിക്കോട് അങ്ങാടിയിലൊന്നും ആരും പ്രസംഗിക്കില്ല. പഴയ കാലത്തൊക്കെ പരസ്യമായിട്ടല്ലേ ഇതൊക്കെ എണ്ണി പറയും ചെറുപ്പം നോക്കി. ഇപ്പൊ അത്രയും പരസ്യമായിട്ട് കാറ്റുപോയ ഒതുമുടി മടിക്കൂടി കാറ്റുപോയ മുഖം കഴിക്കണം എന്നുള്ള വേദനെന്തപ്പൊ കേൾക്കാത്ത വെറുതെ നല്ല കേൾക്കാതിരിക്കണത്. വഷളാക്കി വഷളാക്കിയിട്ട് നിൽക്കുന്ന മൈതാനം പോലെയുള്ള സ്ഥലത്തുനിന്നൊക്കെ പച്ച വഷളാക്കി അവരെ തീറ മതം തകർത്ത് കളഞ്ഞ് ജൂതമതാണെന്ന് ഉറപ്പിച്ചു കൊടുത്തിട്ട് ന്യായീകരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുക. അതുപോലെ ഒതു പോലും ശബ്ദമല്ല നമ്മൾ പറഞ്ഞു അച്ചടിച്ചു കൊടുത്തു. ഒതു പോലും ശബ്ദമല്ല, അത് മര്യാദ. ജോറി കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പക്ഷേ കയ്യൊക്കെ ഒന്ന് കഴിയണം എന്ന് കഴിയണം, ആവശ്യമാണ്. കഴിക്കുന്നുണ്ടെങ്കിലും നല്ലതാണ്, വേണ്ടതാണ്. സംസ്കാരം നല്ല സംസ്കാരത്തിൽപ്പെട്ട ശുദ്ധി, അത് ശുദ്ധി വരത്തിലാണോ? അയാൾക്കിട്ട് ഒറ്റ കൈ കഴുകാതിരിക്കുമ്പോഴൊക്കെ ചോറിച്ചതിന് ഫലമില്ലെന്ന് ചോറ് തിന്നാൻ പാടില്ല എന്ന് ഹറമാണെന്ന് പറയാനോ? ഒന്നും പറ്റില്ല. ഇമ്മ വലിയ മാലിന്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഏതാണ് കഴുകലാണ് നല്ലത് എന്നത് പോലെ ഇരിക്കാനായിട്ട് പോകുമ്പോ ഒന്ന് കൈ ശുദ്ധിയാക്കി തള്ളാൻ നോക്കിയിരിക്കാനുള്ള കൂടെ അമ്മനാജാത്ത് ചെയ്യുമ്പോ അത് നല്ലതാണ് എന്നല്ല, കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞോളൂ, നല്ലതാണ്. അത് സുന്നത്തിന്റെ സ്ഥാനം, സുന്നത്തിന്റെ സ്ഥാനം. അല്ലെങ്കിൽ നിർബന്ധം തന്നെ പറഞ്ഞോട്ടെ, നിർബന്ധം തന്നെ പറഞ്ഞോട്ടെ, നമുക്ക് വിരോധമില്ല. പക്ഷേ നിസ്കാരത്തിന്റെ ചെറുതാണെന്ന് പറയുമ്പോൾ, ചെറുത്ത് എന്ന് പറഞ്ഞാലേ പ്രത്യേക ഗൗരവമുള്ള വാക്കാണ് ചെറുത്ത് എന്ന് പറഞ്ഞാൽ. ഇത് ശരിപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ശരിപ്പെടാനല്ല. വധുവിന് എന്തെങ്കിലും വൈകല്യം സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലായതിനായ ശബ്ദിന്റെ അർത്ഥം നാല് മദ്ഹബിലിന്റെ അർത്ഥമാണ്. അതുകൊണ്ട് ചെറുത്താണെന്ന് പറയാൻ പാടില്ല. ഫറളാണെന്ന് പറഞ്ഞാൽ തൊക്കെ ഇല്ല. ഇനി ഫറളാണെന്ന് പറഞ്ഞാൽ നമുക്ക് കേസില്ല, ചെറുത്താന്ന് പറയാൻ പാടില്ല. ചെറുത്ത് എന്ന് പറഞ്ഞാൽ വധുവിന് എന്തൊരു വൈകല്യം സംഭവിച്ചിരുന്നാലും നിസ്കാരം ബാത്തിലാവുന്നതിനും. അത് ഈ ജൂതന്മാരുടെ മതം, അത് ഖുർആനിൽ പറയാൻ പാടില്ല, ഇസ്ലാമിൽ പറയാൻ പാടില്ല. ഇത് നിർബന്ധമായ കാര്യം സമ്മതിക്കാം, പതില്ല. അതിന് മര്യാദ പറഞ്ഞതാണ്. പിന്നെ അവർക്ക് ഉസ്വാസ് ചെയ്യുന്നതിന്റെ വെള്ളം ജാതൃത്വം എന്താ ഉണ്ട് എന്താ ഉണ്ടെന്ന് ചോദിച്ചാൽ ലേശം വന്നിട്ടുണ്ട്, ലേശം വന്നോണ്ടാണ് പറ്റി കിടങ്ങുന്നത്. നല്ല സന്തോഷമായി അവർക്ക്, നല്ല സന്തോഷം. അവരോട് പറയലെന്ന് വൃത്തിയില്ല. കാരണം ഈ കഴിയും കാലം സാധാരണ കൈകിട്ടല്ല നിക്കരിക്കാത്ത ആൾക്കാർക്ക് വെള്ളം കിട്ടാതെ നോക്കുമ്പോൾ അതിന് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പ്രായമില്ലാത്തൊന്നും പറയില്ല എന്ന് പൊതുവേ പറഞ്ഞതാ. അതവിടെ നിക്കരിച്ചാൽ മതി, പിന്നെ ചോദ്യം മാറ്റണില്ല. നീ കലാണത്തിന്റെ അവസാനം ചോദിച്ചാൽ മതി, ചോദിക്കണേ ചോദിക്കണേ, എന്താ വേണ്ട എന്താ വേണ്ട. ശരി, ലേശം മണ്ണ് കൊടുക്കണം പറയും. മണ്ണോട് എന്തിനും പോകും, മണ്ണോട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ തന്നെ അല്ലേ എവിടെ പോയാൽ. ആ മണ്ണുകൊണ്ട് കുറച്ച് ശുദ്ധിയാവും, പിന്നെ ഞങ്ങൾ ശാസ്ത്രം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വളരെയധികം ബാക്ടീരിയകളെ കൊല്ലാനുള്ള ശക്തിയൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ, എവിടെയും പോയിട്ടില്ലല്ലോ. അപ്പൊ ചുരുക്കത്തിൽ ഈ എന്തിനായി പറയുന്നത് എന്ത് തത്വത്തിലാണ് പറഞ്ഞതെന്നൊന്നും ചിന്തിക്കാതെ അതൊക്കെ പറഞ്ഞത് ചെറുത്ത് പറഞ്ഞത് ചെറുത്ത് എന്ന് പറഞ്ഞു നടക്കാം. ഒന്നും വലിയ ആരക്കാര്യമൊന്നുമല്ല, മര്യാദ പഠിപ്പിച്ചതാ. അഥവാ പെട്ടെന്ന് അതിന് സൗകര്യമില്ലാതെ അത്രേ ഉള്ളൂ, ബുദ്ധിമുട്ടില്ല. സംസ്കാരം മാത്രമാവുന്നില്ല, വൃത്തിയുണ്ട് അവരുടെ, അത് ആവശ്യം. കുളിച്ച് ശുദ്ധിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് പിന്നെ എന്തോ കൊടുക്കാറൊന്നും കൊടുക്കില്ല. ഇപ്പൊ നമ്മൾക്ക് പൊതുവേ ഇപ്പൊ അതാണ് ശീലായി, ആയിക്കോട്ടെ. ഈ തലമുറ അങ്ങനെ പോട്ടെ, ഇനിയത്തെ തലമുറയിൽ ഇത് മുഖപുരായിട്ട് ചെയ്തേ തീരൂ എന്നുള്ള വിശ്വാസം ഉണ്ടാവില്ലട്ടോ. കാരണം ഇതൊക്കെ പഠിച്ചാൽ പിന്നെ കുട്ടികൾക്ക് ആവശ്യം വൃത്തിയുണ്ടെങ്കിൽ ചെയ്യൂല, ചെയ്യണ്ട. ഇത് തീരെ നിസ്കരിക്കാൻ കഴുകാതെ പല്ല് പോലും തേക്കാൻ നടത്തിയിരുന്ന ആൾക്കാരോടായി ഖുർആൻ ഉപദേശിക്കുന്നത് മനസ്സിലാക്കാം. പല്ല് കൂടി തേക്കാൻ അവർക്കറിയാം, അവരോടാപ്പ ഖുർആൻ അങ്ങനെ ദിവസം കുളിക്കുന്ന സാധനത്തിന് അവർക്കറിയാം. അപ്പൊ അവരോട് പറഞ്ഞു, അതെ നമുക്കൊന്ന് കൈകിട്ടുന്നുണ്ട്, കുളിക്കലില്ല. അപ്പൊ മുഖം കഴിക്കുന്ന കൈക്കോട്ട്, കാര്യം പറഞ്ഞില്ല, മുഖം കഴിയുന്ന കൈക്കോട്ടെ എന്ന് പറഞ്ഞു, കൈക്കോളി എന്ന് പറഞ്ഞു. ആ എന്നിട്ട് തല ഒന്ന് തടഞ്ഞാടി നോക്കും, തല ഒന്ന് തടഞ്ഞാടി നോക്കും. തല തടഞ്ഞാടി നോക്കിട്ട് എന്താക്കി വന്നിട്ട് ഈച്ചങ്ങായി വന്നിട്ട് ദൂരെ വന്നിട്ട് തല നെബി തടച്ചത് ഇങ്ങനെ എങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് തടയും, പിന്നെ അങ്ങനെ ഇങ്ങോട്ട് തടയും. ആകെ ഈ മുടിയൊന്ന് നേരായിരിക്കാനായിട്ട് തല ഒന്ന് തുടച്ചോട്ടാണ് തടഞ്ഞാടി പറഞ്ഞത്. മുടി ഇങ്ങനെ വെപ്രായിട്ട് കിടക്കുന്നതാണെന്ന് ശരിയായിട്ട് ഇരുന്നോട്ടെ എന്നുള്ള ഭ്രാന്തന്മാരെ മാതിരി കാത്തിരിയാളമാതിരി അവർ വരിക. അപ്പൊ അതൊന്ന് തടഞ്ഞ മുടി ഒന്ന് ഒതുങ്ങിയിരുന്നോട്ടെ എന്ന് നിനക്ക ഒന്ന് തടഞ്ഞാടി എന്ന് പറഞ്ഞു. ഇയാള് മുഴുക്കാൻ പറഞ്ഞു വിളിച്ചു നബി തടയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ പഠിച്ചു. ഇത് ബുഹാരിയിലും മുസ്ലിം ഒക്കെ എഴുതി വെച്ചിട്ട് പഠിപ്പിച്ചതേ. അപ്പൊ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഉള്ളതിനേക്കാൾ വടക്കാവണം, വിടക്കത്തിന് ചെയ്യാൻ അല്ല പറഞ്ഞു. ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യത ജൂതത്തരം നമ്മളെ പഠിപ്പിച്ചിട്ട് അവസ്ഥ പഠിപ്പിക്കുക, ഇപ്പോഴും കോളേജിൽ പഠിപ്പിക്കുക. ഇതൊക്കെ ഇങ്ങനെ ബുഹാരി മുസ്ലിമിന്റെ അരിയതാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് അതിന്റെ കോലം പഠിപ്പിച്ചത് എന്ന്. നല്ല കോലം. ഇത്തരത്തിൽ ഉദു അതിന്റെ ചെറുത്ത് ഫർദ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹലാക്കിലാക്കി, ഇതിനെ തകർക്കണം. നമ്മുടെ ഉദ്ദേശം നമ്മളെ ലക്ഷ്യതാണ്. ഇത്തരത്തിലുള്ള ജൂതമതം തകർത്തിട്ട് ഖുർആനിലുള്ള മതം എന്താണെങ്കിൽ അതിവിടെ നടപ്പിലായാൽ വളരെ സുഖമാണ്, ഒരു പ്രശ്നവുമില്ല, ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ പറയുന്നുണ്ട് നിത്യം വിളിക്കണം, ബുക്കിൽ എഴുതേണ്ട നമ്പറൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ചിലവിടെ അങ്ങനെ വേണം, നിത്യപ്പുളി വേണമെന്ന് ഖുർആനുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എവിടെയെന്ന് അവരുടെ തെറ്റേ കാണൂല. ഗുഹാരിയിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതി. നിത്യ നിത്യക്കുളി വേണമെന്ന് ഖുർആനുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ചോദിച്ചാൽ പറഞ്ഞു തരുമല്ലോ. നിത്യക്കുളി വേണമെന്ന് ഖുർആനുണ്ട്. എങ്ങനെയാ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ ഖുർആൻ സൂറത്തുൽ അല്ലാഹു പശ്ചാത്തപിക്കുന്ന ആൾക്കാരെ കുറ്റബോധമുള്ള കുറ്റം ചെയ്താൽ ആ മുഖത്തോട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന അങ്ങനത്തെ ആൾക്കാരെ, നല്ല ആൾക്കാരെ അത് ആവശ്യപ്പെടും. മുതതഹ്ഹിരീൻ ശുദ്ധിയായി നടക്കുന്ന ആൾക്കാർ, ശുദ്ധിയായി നടക്കുന്ന ആൾക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിത്യം കുളിക്കാൻ വേണ്ടി കുളിക്കാതിരിക്കാൻ വേണ്ടി എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഒരു ദിവസം കുളിക്കാൻ രണ്ടാമത്തെ ദിവസം കുളിക്കാറുണ്ട്, ഒരു ദിവസം അള്ളാഹ് ഇഷ്ടമുണ്ട്, മറ്റേ ദിവസം ഇഷ്ടമില്ല, അതിന് അങ്ങനെ വരും. അപ്പൊ നിത്യം കുളിച്ചെങ്കിൽ തന്നെ അള്ളാഹുവിന് നിത്യം ഇഷ്ടമുണ്ടാവും. അപ്പൊ നിത്യക്കുളി വേണമെന്നുള്ളത് ഈ ആയത്തുകൊണ്ട് കണിശമായിട്ട് നമ്മളെ സ്ഥാപിച്ചു കൊടുക്കും. അപ്പൊ പറഞ്ഞു കൊടുത്തിട്ടില്ല, മൊക്കിലത് ആശ്രയിക്കുന്നില്ല. ഏതായാലും അവർ ഇക്കാലം വരെ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഒരു നിത്യക്കുളി സുന്നത്താണെന്ന് അവർ പഠിച്ചു പഠിച്ചില്ല. ഇതിവിടെ സുന്നത്താണെന്ന് ഈ പദം തന്നെ തെളിവാ. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ മഹബൂബ് എന്നാ, അതിൽ നിന്നുള്ള സുന്നത്ത് വരുന്ന മഹബൂബ് എന്നുള്ള പദപ്രയോഗം. അപ്പൊ നിത്യം ശുദ്ധിയായിട്ട് നടക്കാൻ വൃത്തികേട് വരുമ്പോ ചെറുപ്പ രാത്രി ഒന്നാം ഇവിടെ തുടങ്ങി വേർത്തെടുത്തിന് വൃത്തിയാകുന്നതാണ്. വൃത്തിയേട് വന്നാൽ കുളിക്കാൻ തുടങ്ങി നിന്നിട്ട് കുളിക്കുക എന്നുള്ളത് ശുദ്ധിയാക്കുന്ന രൂപത്തിൽപ്പെട്ട അത് മഹബൂബാണെന്ന മഹബൂബ് എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ പര്യായ മഹബൂബ്. അപ്പൊ നിത്യക്കുളി സുന്നത്താണെന്ന് ഖുർആനോട് നമ്മൾ സ്ഥാപിക്കുന്നു. പക്ഷെ ലോകത്ത് ഈ നാല് മദ്ഹബിലുള്ള ഏതെങ്കിലും ഒരു കിതാബില് ഈ ഖുർആൻ കൊണ്ടിട്ട് നിത്യക്കുളി സുന്നത്താണെന്ന് സ്ഥാപിച്ച ഒറ്റ പേജ് കാണും കേട്ടോ. ഇനി ലോകം മുഴുവൻ പഠിക്കണ്ട, ഇവരിന്നതേ പലരും നമുക്കത് തീരുമാനിക്കാം. അപ്പൊ പഠിക്കും പോണോ? ഏ മദ്ഹബുകളൊക്കെ ഇതൊക്കെ കുറേ ധാരാളം കാലം മറിച്ചു നോക്കിയല്ലേ, പഠിച്ചതല്ലേ. അപ്പൊ ഒരൊറ്റ മദ്ഹബിൽ നിത്യക്കുളി സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടല്ലേ തെളിവുണ്ടാക്കണേ, അത് സുന്നത്തല്ല. ഇതൊക്കെ നമ്മള് സംസ്കാരം പിന്നെ അതുപോലെ വിദ്യാഭ്യാസം അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മൂലധനങ്ങളൊക്കെ പുറകാരിലുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മൾ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചുമതല. അതെങ്ങനെ നാവുകൊണ്ട് അങ്ങനെ, ശരീരം കൊണ്ട് കഴിയുന്നവർ അങ്ങനെ, സാമ്പത്തികമായിട്ട് ചെയ്യേണ്ട ആൾക്കാർ അങ്ങനെ. സാമ്പത്തികമായിട്ട് ചെയ്യേണ്ട ആൾക്കാർ ചെയ്യുന്നവർ ചെയ്യാന്നുള്ളതല്ലാതെ ചെയ്യാത്തവർക്കും ചെയ്യാതിരിക്കുന്ന, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കോടീശ്വരന്മാർ പള്ളിപ്പണിക്കും മറ്റൊക്കെ ലക്ഷങ്ങളും വച്ചറിഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇത്തരം വിഷയത്തിലേക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാത്തവരുണ്ട്. അവരെ ചെയ്യിക്കാനുള്ള തന്ത്രപരമായ സമീപനം നമ്മളിൽ നിന്നുണ്ടാവണം. അത് കൂട്ടായിട്ടുള്ള പ്രേരണ വേണം. ഇതാർക്കൊന്നും കാര്യമായിട്ട് പറയാനുള്ളത് കൂട്ടായിട്ടുള്ള പ്രേരണ കൂടി അത്തരം ആൾക്കാരെ കുറച്ചൊക്കെ സംസാരിക്കും വേണം. അല്ല നിങ്ങളിപ്പോ മറ്റേ സംഘടനകൾക്കൊക്കെ 1000 ലക്ഷം കൊടുക്കണ്ടല്ലോ, എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? അവരുടെ മുനാഫിക്കത്രം കുറാനും നുണ പറഞ്ഞിട്ട് പോലും അവർ മാറ്റാൻ കൂട്ടാക്കണില്ല. ഇങ്ങനത്തെ മുനാഫിക്കങ്ങളുടെ ഈ ആദർശ പ്രചരണത്തിനാണോ നിങ്ങൾ പൈസ കൊടുക്കൂ, അതിനെ ഞങ്ങൾ പൈസ കൊടുക്കുള്ളൂ? ഞങ്ങൾ ഈ പറയുന്നതിൽ എന്താണ് അങ്ങനത്തെ മുനാഫിക്കത്രോ അല്ലെങ്കിൽ സത്യവിരുദ്ധമായിട്ടുള്ളതോ ഖുറാൻ വിരുദ്ധമായിട്ടുള്ളതോ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞത്? അങ്ങനെ നമുക്ക് തിരുത്താലോ, നമുക്ക് തന്നെ പണിയുള്ളൂ. പറഞ്ഞാലില്ല, പക്ഷെ അത് പറഞ്ഞാലും ഇല്ല, കണ്ടുപിടിച്ചിട്ട് ആവില്ല. അപ്പോ നിങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ, ഇസ്ലാമിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നതെങ്കിൽ, അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ആ രൂപങ്ങളുടെ വേഷം വാങ്ങാൻ വേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം ഞങ്ങൾ നോക്കുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് ഖുർആനിനെ കുറിച്ച് സത്യം, സമുദായത്തെ കൊല്ലുന്ന ഭൂതത്തരങ്ങൾ അത് നശിപ്പിച്ചിട്ട് ഖുർആനിക സത്യങ്ങൾ ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ്, അങ്ങനത്തെ ഒരു പ്രസ്ഥാനം. അതിലേക്ക് നിങ്ങൾക്ക് ഇസ്ലാമും ഈമാനും മനസാക്ഷിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടേ ഒരു പച്ച പൈസ കിട്ടണ്ട. പക്ഷെ വഷളനാണെന്നാക്കി വഷളനാണ്, ധിക്കാരിയാണ്, മുനാഫിക്കാണ്, കാഫിറാണെന്ന് അവിടെ തെളിയിച്ചിട്ടുണ്ട്. പോകാൻ പറ്റും പൈസണ്ട് തന്നതാണ്ടെന്നല്ല, നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇഷ്ടം പോലെ പൈസ ധാരാളം പ്രവർത്തനങ്ങൾ. അപ്പൊ അത് തന്നാലും തന്നിട്ടില്ലെങ്കിലും സമീപിക്കാൻ നമ്മൾ മടിക്കരുത്. എന്നിട്ടോ ഈ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ചോദിക്കാൻ നമ്മൾ അതിനൊരു ട്രെയിനിങ് നമ്മൾ ഉണ്ടാവുമോ? അത്തരത്തിലുള്ള ഒരു ജിഹാദിനെ നമ്മൾ ഒരുങ്ങണം. അതാണ് ഇസ്ലാം കാര്യത്തിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് മനസ്സിലാക്കാൻ അമ്പരിക്ക് പറഞ്ഞു പോകുന്ന ഓർമ്മ ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുന്നത് പോലും ഈ ജിഹാദിന്റെ അത്ര പുണ്യമല്ല. അതൊന്നും അമ്പരപ്പിക്കുന്ന വെറുതെ തമാശയായിട്ടോ എന്തോ ഒരു വികൃത രൂപത്തിലോ പറയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വിക്രമിച്ച് ഒരാളെ ദിവസം ഉണ്ടാകുമ്പോൾ എഴുപതിനായിരോ എത്രയും ചെറിയ അതിനിപ്പോ ഈ അധ്വാനിച്ച് എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പൈസ ഉള്ളവരുടെ അടുത്ത് വാങ്ങാനുള്ള അതും വലിയ ത്യാഗം തന്നെയാണ്. ആ തരാൻ തയ്യാറില്ലാത്തടുത്ത് പോയിട്ട് പറഞ്ഞ് ധരിപ്പിക്കുക, അത് ഖുർആൻ നിർബന്ധാക്കിയൊരു കാര്യമാണ്. അതിനാണോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 വട്ടം എടുത്ത് ചെല്ലുന്നതിനാണോ കൂലി? ഇത് വെറുതെ ചെല്ലിയ കൂലി തന്നെ ആവശ്യത്തിന് ചെല്ലുള്ളൂ. ഇന്ന് ആവശ്യത്തിന് ചെല്ലുന്നതിന് സഹായത്തിന് വേണ്ടിയിട്ട് ലായാലുള്ള ചെലവുള്ളൂ. അത് തന്നെ ഈ ദക്കാത്തിന്റെ അത്ര പുണ്യതില്ല, ചെല്ലണം അത് ചെയ്യാം. പക്ഷെ പത്തേ ഉള്ളൂ, അതിനും കൂലി പത്തേ ഉള്ളൂ, അതിനും പത്തേ കൂലി ഉള്ളൂ. ദക്കാത്തിന് ജിഹാദിന് അതിന് 700 മുതൽക്കാ കൂലി. ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ സിദ്ധാന്തം, ആ ആദർശം മനസ്സിനോട് ഉറപ്പിച്ചു വെച്ചോ, അതാണ് ഈമാൻ, അതാണ് ഈമാൻ. അത് വലിയ വിലപ്പെട്ടത്. പിന്നെ അതിങ്ങനെ പറയാന്നുള്ളത് അത് ഹസനാത്തിൽപ്പെട്ടത്, പത്ത് കൂലി കിട്ടുന്നതിൽ പെട്ടത്, നിസ്കാരം പോലെ നോമ്പ് പോലെ ലാ ഇലാഹ ഒക്കെ അതിൽപ്പെട്ടത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും കിട്ടാൻ കിട്ടില്ല. അത് 700 മുതൽക്കാണ്ട് കേരള പൈസ, അതുപോലെ പേരൊന്നും പറയണ്ട. എവിടെയാണോ ആവശ്യമെന്ന് അവിടെയാണ് ചെലവാക്കുക. സക്കാത്ത് പേര് പറഞ്ഞാലും വേണ്ട, സക്കാത്ത് പേര് പറഞ്ഞാലും വേണ്ട, ഒന്നും പറഞ്ഞാലും വേണ്ടില്ല. വേണ്ടയിടത്ത് പൈസ ചെലവാക്കുക പ്രസ്ഥാനത്തിന്. അത് 700 മുതൽക്കാ കൂട്ടില്ല. ലാ ഇലാഹ ഇല്ലെന്നൊക്കെ പോലും പത്തേ കിട്ടുള്ളൂ, പത്തേ കിട്ടുള്ളൂ. ഇതൊക്കെ കൂടുതൽ നമ്മൾ പഠിക്കണം. ഇത് വെറുതെ എന്നിട്ട് ദക്ഷിണം കൊടുത്തിട്ട് 1000 കൊണ്ടിട്ട് 1000 ചെലപ്പിക്കുക, അതാണ് വലിയ പുണ്യകർമ്മം, അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തെ വഞ്ചിച്ചില്ലേ, 1000 വഞ്ചിച്ചില്ലേ. ഇതിനെ നമ്മൾ നേരിടണം. അതാണ് നമ്മൾക്ക് ആവശ്യം. ഖുർആൻ കൊണ്ട് നേരിടണം. അതിനുള്ള മൂലധനങ്ങളൊക്കെ ഖുർആനുണ്ട്. നമ്മൾ കുറച്ച് പഠിക്കുന്നുണ്ട്, ഇനി പഠിക്കണം. അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നമ്മൾ ഉണ്ടാവണം എന്ന് ഉപദേശങ്ങളിട്ട് സംസാരിക്കും.
അയ്യുദാരനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു. ഇസ്ലാം സമത്വസുന്ദരവും പ്രായോഗികവുമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണത്. മനുഷ്യനും ദൈവത്തിനുമിടയിൽ ഇടനിലക്കാരായി ആരും പാടില്ലെന്ന് കൽപ്പിച്ച മതം. ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാമീപ്യം തിരിച്ചറിയാൻ മനുഷ്യനെ പഠിപ്പിച്ച മതം. മനുഷ്യരെല്ലാം ഒരു പിതാവിന്റെയും മാതാവിന്റെയും സന്തതികളാണെന്നും അതിനാൽ മതത്തിന്റെയും വർഗവിദ്വേഷത്തിന്റെയും പേരിൽ പരസ്പരം പോരടിച്ച് മരിക്കരുതെന്ന് മാനവരാശിയെ പ്രത്യേകമുണർത്തിയ ഒരു പ്രത്യയശാസ്ത്രം.